പാടുപെട്ട പ്രാർത്ഥിപ്പാൻ കടന്നാൽ അവൻ കൃതാർത്ഥനാകയില്ല. ഇതാവുന്നു യഹോവ പണ്ട് തന്നെ മോവാബിനെ കുറിച്ച് അരുളി ചെയ്ത വചനം. ഇപ്പോൾ യഹോവ അരുളി ചെയ്യുന്നതോ കുലുക്കാരന്റെ ആണ്ടുപോലെയുള്ള മൂന്നാണ്ടിനകം മോവാബിന്റെ മഹത്വം അവന്റെ സർവമഹാപുരസ്കാരത്തോടും കൂടെ തുച്ഛീകരിക്കപ്പെടും. അവന്റെ ശേഷിപ്പ് അത്യല്പവും അഗണ്യവും ആയിരിക്കും. ദമ്മേശേക്കിനെ കുറിച്ചുള്ള പ്രവാചകം: ഇതാ ദമ്മേശേക്ക് ഒരു പട്ടണമായിരിക്കാതെ വണ്ണം നീങ്ങിപ്പോയിരിക്കുന്നു. അത് ശൂന്യകൂമ്പാരമായി തീരും. അവരോ വേർപട്ടണങ്ങൾ നിർജ്ജനമായിരിക്കുന്നു. അവയെ ആട്ടിൻകൂട്ടങ്ങൾക്കായിരിക്കും. ആരും പേടിപ്പിക്കാതെ അവയവിടെ മേഞ്ഞുകിടക്കും. എഫ്രേമിൽ കോട്ടയും ദമ്മേശേക്കിൽ രാജ്യത്തും ഇല്ലാതെയാകും. അരാമിൽ ശേഷിച്ചവർ ഇസ്രായേൽ മക്കളുടെ മഹത്വം പോലെയാകും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അന്നാളിൽ യാക്കോബിന്റെ മഹത്വം ക്ഷയിക്കും. അവന്റെ ദേഹപുഷ്ടി മെലിഞ്ഞു പോവും. അത് കൊയ്ത്തുകാരൻ വിള ചേർത്ത് പിടിച്ച് കൈകൊണ്ട് കതിരുകളെ കൊയ്യും പോലെയും ഒരുത്തന്റെ ഭായും താഴ്വരയിൽ കതിരുകളെ പെറുക്കും പോലെയും ആയിരിക്കും. ഒലിവ് തള്ളുമ്പോൾ വൃഷാകരത്തിൽ രണ്ടു മൂന്ന് കായോ ഫലവൃക്ഷത്തിന്റെ കൊമ്പുകളിൽ നാലഞ്ചു കായോ ഇങ്ങനെ കാലാപർക്കാൻ ചിലത് ശേഷിച്ചിരിക്കും എന്ന് ഇസ്രായേലിന്റെ ദൈവം യഹോവ അരുളി ചെയ്യുന്നു. അന്നാളിൽ മനുഷ്യൻ തന്റെ കൈപ്പണിയായ ബലിപീഠങ്ങളിലേക്ക് തിരിയാതെയും തന്റെ വിരലുകളാലുണ്ടാക്കിയ അശേരാവിഗ്രഹങ്ങളെയും സൂര്യസ്തംഭങ്ങളെയും നോക്കാതെയും തന്റെ സൃഷ്ടാവിലേക്ക് തിരികുകയും അവന്റെ കണ്ണ് ഇസ്രായേലിന്റെ പരിശുദ്ധനെ നോക്കുകയും ചെയ്യും. അന്നാളിൽ അവന്റെ ഉറപ്പുള്ള പട്ടണങ്ങൾ അമോര്യരും ഹിവ്യരും ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് ഉപേക്ഷിച്ചു പോയ നിർജ്ജനദേശം പോലെയാകും. അവശൂന്യമായി തീരും. നിന്റെ രക്ഷയുടെ ദൈവത്തെ നീ മറന്ന് നിന്റെ ബലമുള്ള പാറയെ ഓർക്കാതെയിരിക്കൊണ്ട് നീ മനോഹരമായ തോട്ടങ്ങളെ ഉണ്ടാക്കി അവയിൽ അന്യദേശത്തു നിന്നുള്ള വള്ളുകളെ നടന്നു. നടുന്ന ദിവസത്തിൽ നീ അതിനെ വേലി കെട്ടുകയും രാവിലെ നിന്റെ നടുതല പൂക്കുമാറാക്കുകയും ചെയ്യുന്നു. എങ്കിലും കഠിനമായ മുറിവും തീരാത്ത വ്യസനവും തട്ടുന്ന ദിവസത്തിൽ കൊയ്ത്ത് പോയി പോകും. അയ്യോ, അനേക ജാതികളുടെ മുഴക്കം, അവർ കടലിന്റെ മുഴക്കം പോലെ മുഴങ്ങുന്നു. അയ്യോ, വംശങ്ങളുടെ ഇരച്ചിൽ, അവർ പെരുവള്ളങ്ങളുടെ ഇരച്ചിൽ പോലെ ഇരിക്കുന്നു. വംശങ്ങൾ പെരുവള്ളങ്ങളുടെ ഇരച്ചിൽ പോലെ ഇരിക്കുന്നു. എങ്കിലും അവനവരെ ശാസിക്കും. അപ്പോൾ അവർ ദൂരത്തേക്ക് ഓടിപ്പോകും. കാറ്റിൻ മുമ്പിൽ പർവ്വതങ്ങളുടെ പതിർ പോലെയും കൊടുങ്കാറ്റിൻ മുമ്പിൽ ചുഴന്നു പറക്കുന്ന പൊടി പോലെയും പാറിപ്പോകും. സന്ധ്യാസമയത്ത് ഇതാ ഭീതി, പ്രഭാതത്തിനു മുമ്പേ അവനില്ലാതെയായി. ഇത് നമ്മെ കൊള്ളയിടുന്നവരുടെ ഓഹരിയും നമ്മോട് പിടിച്ചു പറിക്കുന്നവരുടെ പങ്കുമാവുന്നു. അയ്യോ, കൂശലേന്ദ്രികൾക്കരിയെ, ചെറുത് തിരിതിരിക്കുന്നതും കടൽ വഴിയായ വെള്ളത്തിന്മേൽ ഞാങ്ങട കൊണ്ടുള്ള തോണികളിൽ ദൂതന്മാരെ അയക്കുന്നതുമായ ദേശമേ, ശീക്രദൂതന്മാരെ, നിങ്ങൾ ദീർഘകായന്മാരും മൃദുചർമ്മികളുമായ ജാതിയുടെ അടുക്കൽ ആരംഭം മുതൽ ഇന്നുവരെ ഭയങ്കരമായിരിക്കുന്ന ജാതിയുടെ അടുക്കൽ അളക്കുന്നതും ചവിട്ടിക്കളയുന്നതും നദികൾ ദേശത്തെ വിഭാഗിക്കുന്നതുമായ ജാതിയുടെ അടുക്കൽ തന്നെ ചെല്ലുവേൻ. ഭൂതലത്തിലെ സർവനിവാസികളും ഭൂമിയിൽ പാർക്കുന്നവരുമായുള്ളവരെ പർവ്വതത്തിന്മേൽ കൊടിയുയർത്തുമ്പോൾ നിങ്ങൾ നോക്കുവീൻ, കാഹളം ഊതുമ്പോൾ കേൾപ്പീൻ. യഹോവയോട് പ്രകാരം അരുളി ചെയ്തു. വേൽ തെളിഞ്ഞ് മൂക്കുമ്പോൾ, കൊയ്ത്തുകാലത്തെ ഉഷ്ണത്തിൽ മേഘം മഞ്ഞുപൊഴിക്കുമ്പോൾ ഞാൻ എന്റെ നിവാസത്തിൽ സ്വസ്ഥമായി നോക്കിക്കൊണ്ടിരിക്കും. കൊയ്ത്തിനു മുമ്പേ മുട്ടിട്ട് കഴിഞ്ഞു പൂ കൊഴിഞ്ഞ് മുന്തിരിങ്ങ പൂക്കുമ്പോൾ അവൻ അരിവാൾ കൊണ്ട് വള്ളി മുറിച്ച് ചില്ലി ചെത്തിക്കളയും. അതൊക്കെയും മലയിലെ കഴുകനും ഭൂമിയിലെ മൃഗത്തിനും ഇട്ടുകളയും. കഴുക അതുകൊണ്ട് വേനൽ കഴിക്കും, ഭൂമിയിലെ സകല മൃഗവും അതുകൊണ്ട് വർഷം കഴിക്കും. ആ കാലത്ത് ദീർഘകായന്മാരും മൃദുചർമ്മികളുമായ ജാതി ആരംഭം മുതൽ ഇന്നുവരെ ഭയങ്കരമായിരിക്കുന്ന ജാതി, അളക്കുന്നതും ചവിട്ടിക്കളയുന്നതും നദികൾ ദേശത്തെ വിഭാഗിക്കുന്നതുമായ ജാതി തന്നെ സൈന്യങ്ങളുടെ യഹോവയുടെ നാമമുള്ള സ്ഥലമായ സിയോൻ പർവ്വതത്തിലേക്ക് സൈന്യങ്ങളുടെ യഹോവയ്ക്ക് തിരുമുൽമാർ കാഴ്ച കൊണ്ടുവരും. മിസ്രയീമിനെ കുറിച്ചുള്ള പ്രവാചകം: യഹോവ വേഗതയുള്ള ഒരു മേഘത്തെ വാഹനമാക്കി മിസ്രയീമിലേക്ക് വരുന്നു. അപ്പോൾ മിസ്രയീമിലെ മിഥ്യാമൂർത്തികൾ അവന്റെ സന്നിധിയെങ്കിൽ നടുങ്ങുകയും മിസ്രയീമിന്റെ ഹൃദയം അതിന്റെ ഉള്ളിൽ ഇരിക്കുകയും ചെയ്യും. ഞാൻ മിസ്രയീമിനോട് കൽഹിപ്പിക്കും. അവർ ഓരോരുത്തൻ ദാന്താന്റെ സഹോദരനോടും ഓരോരുത്തൻ ദാന്താന്റെ കൂട്ടുകാരനോടും പട്ടണം പട്ടണത്തോടും രാജ്യം രാജ്യത്തോടും യുദ്ധം ചെയ്യും. മിസ്രയീമിന്റെ ചൈതന്യം അതിന്റെ ഉള്ളിൽ ഒഴിഞ്ഞു പോകും. ഞാൻ അതിന്റെ ആലോചനയെ നശിപ്പിക്കും. അപ്പോൾ അവർ മിഥ്യാമൂർത്തികളോടും മന്ത്രവാദികളോടും വെളിച്ചപ്പാടന്മാരോടും ലക്ഷണം പറയുന്നവരോടും അരുളപ്പാട് ചോദിക്കും. ഞാൻ മിസ്രയീമിലെ ഒരു ക്രൂരിയ രജമാന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഉഗ്രനായ രാജാവ് അവരെ ഭരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് ചെയ്യുന്നു. സമുദ്രത്തിൽ വെള്ളമില്ലാതെയാകും, നദി വറ്റി ഉണങ്ങിപ്പോകും, നദികൾക്ക് നാറ്റം പിടിക്കും. മിസ്രയീമിലെ തോടുകൾ വറ്റിയുണങ്ങും, ഞാങ്ങണയും വേഴവും വാടിപ്പോകും. നദിക്കരികെയും നദീതീരത്തുമുള്ള പുൽപ്പുറങ്ങളും നദീതീരത്തെ വിതച്ചതൊക്കെ ഉണങ്ങി പറന്നയില്ലാതെ പോകും. മീൻ പിടിക്കുന്നവർ വിലപിക്കും, നദിയിൽ ചൂണ്ടലിടുന്നവരൊക്കെയും ദുഃഖിക്കും. വെള്ളത്തിൽ വല വീശുന്നവർ വിഷാദിക്കും. ചീരി വെടിപ്പാക്കി ചണം കൊണ്ട് വേല ചെയ്യുന്നവരും വെള്ളത്തുണി നെയ്യുന്നവരും ലജ്ജിച്ചു പോകും. രാജ്യത്തിന്റെ തൂണുകളായിരിക്കുന്നവർ തകർന്നു പോകും. കൂലിവേലക്കാർ മനോവ്യസനത്തോടെ ഇരിക്കും. സോവനിലെ പ്രഭുക്കന്മാർ കേവലം ഭോഷന്മാരത്രേ. ഫറവോന്റെ ജ്ഞാനമേറിയ മന്ത്രിമാരുടെ ആലോചന പോഷതമായി തീർന്നിരിക്കുന്നു. ഞാൻ ജ്ഞാനികളുടെ മകൻ, പുരാതന രാജാക്കന്മാരുടെ മകൻ എന്നിപ്രകാരം നിങ്ങൾ ഫറവോനോട് പറയുന്നതെങ്ങനെ? നിന്റെ ജ്ഞാനികളെവിടെ? അവർ ഇപ്പോൾ നിനക്ക് പറഞ്ഞു തരട്ടെ. സൈന്യങ്ങളുടെ യഹോവ മിസ്രയീമിനെ കുറിച്ച് നിർണയിച്ചത് അവർ എന്തെന്ന് ഗ്രഹിക്കട്ടെ. സോവനിലെ പ്രഭുക്കന്മാർ ഭോഷന്മാരായി തീർന്നിരിക്കുന്നു. നോഫിലെ പ്രഭുക്കന്മാർ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. മിസ്രയീമിലെ ഗോത്രങ്ങളുടെ മൂലക്കല്ലായിരിക്കുന്നവർ അതിനെ തെറ്റിച്ചു കളഞ്ഞു. യഹോവ അതിന്റെ നടുവിൽ മനോവിഭ്രമം പകർന്നു. ലഹരി പിടിച്ചവൻ തന്റെ ഛർദിയിൽ ചാഞ്ചാടി നടക്കുന്നത് പോലെ അവർ മിസ്രയീമിനെ അതിന്റെ സകല പ്രവൃത്തിയിലും തെറ്റി നടക്കുമാറാക്കിയിരിക്കുന്നു. തലയോ വാലോ പനംവട്ടയോ പോട്ടപ്പുല്ലോ നിർവഹിക്കേണ്ടുന്ന ഒരു പ്രവൃത്തിയും മിസ്രയീമിനുണ്ടായിരിക്കില്ല. അന്നാളിൽ മിസ്രയീമ്യർ സ്ത്രീകൾക്ക് തുല്യരായിരിക്കും. സൈന്യങ്ങളുടെ യഹോവ അവരുടെ നേരെ കൈ ഓങ്ങുന്ന നിമിത്തം അവർ പേടിച്ച് വിറയ്ക്കും. യഹൂദാദേശം മിസ്രയീമിന് ഭയങ്കരമായിരിക്കും. അതിന്റെ പറഞ്ഞു കേൾക്കുന്നവരൊക്കെയും സൈന്യങ്ങളുടെ യഹോവ അതിന് വിരോധമായി നിർണയിച്ച നിർണയ നിമിത്തം ഭയപ്പെടും. അന്നാളിൽ മിസ്രയീം ദേശത്തുള്ള 5 പട്ടണങ്ങൾ കനാൻ ഭാഷ സംസാരിച്ച് സൈന്യങ്ങളുടെ യഹോവയോട് സത്യം ചെയ്യും. ഒന്നിന് സൂര്യനഗരം എന്ന് പേർ വിളിക്കപ്പെടും. അന്നാളിൽ മിസ്രയീം ദേശത്തിന്റെ നടുവിൽ യഹോവയ്ക്ക് ഒരു യാഗപീഠവും അതിന്റെ അതിർത്തിയിൽ യഹോവയ്ക്ക് ഒരു തൂണും ഉണ്ടായിരിക്കും. അത് മിസ്രയീം ദേശത്ത് സൈന്യങ്ങളുടെ യഹോവയ്ക്ക് ഒരു അടയാളവും ഒരു സാക്ഷ്യവുമായിരിക്കും. പീഡകന്മാർ നിമിത്തം അവർ യഹോവയോട് നിലവിളിക്കും. അവനവർക്ക് ഒരു രക്ഷകനെ അയക്കും. അവൻ പൊരുതി അവരെ വിടുവിക്കും. അങ്ങനെ യഹോവ മിസ്രയീമിന് തന്നെ വെളിപ്പെടുത്തുകയും മിസ്രയീമിയർ അന്ന് യഹോവയെ അറിഞ്ഞ് യാഗവും വഴിപാടും കഴിക്കുകയും യഹോവയ്ക്ക് ഒരു നേർച്ച നേർന്ന് അതിനെ നിവർത്തിക്കുകയും ചെയ്യും. യഹോവ മിസ്രയീമിനെ അടിക്കും. അടിച്ചിട്ട് അവൻ വീണ്ടും അവരെ സൗഖ്യമാക്കും. അവർ യഹോവയിലേക്ക് തിരികെയും അവൻ അവരുടെ പ്രാർത്ഥന കേട്ട് അവരെ സൗഖ്യമാക്കുകയും ചെയ്യും. അന്നാളിൽ മിസ്രയീമിൽ നിന്ന് അശ്ശൂരിലേക്ക് ഒരു പിഴവഴി ഉണ്ടാകും. അശ്ശൂരിയർ മിസ്രയീമിലേക്കും മിസ്രയീമിയർ അശ്ശൂരിലേക്കും ചെല്ലും. മിസ്രയീമിയർ അശ്ശൂരിയരോടുകൂടെ ആരാധന കഴിക്കും. അന്നാളിൽ ഇസ്രായേൽ ഭൂമിയുടെ മധ്യേ ഒരു അനുഗ്രഹമായി മിസ്രയീമിനോടും അശ്ശൂരിനോടും കൂടെ മൂന്നാമതായിരിക്കും. സൈന്യങ്ങളുടെ യഹോവ അവരെ അനുഗ്രഹിച്ചു. എന്റെ ജനമായ മിസ്രയീമും എന്റെ കൈകളുടെ പ്രവൃത്തിയായ അശ്ശൂരും എന്റെ അവകാശമായ ഇസ്രായേലും അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് അരുളിച്ചെയ്യും. അശ്ശൂർ രാജാവായ സർഗോന്റെ കൽപ്പന പ്രകാരം കർത്താൻ അശ്ദോദിലേക്ക് ചെന്ന് അശ്ദോദിനോട് യുദ്ധം ചെയ്ത് അതിനെ പിടിച്ചാണ്ടില്ല കാലത്ത് തന്നെ യഹോവ ആമോസിന്റെ മകനായ ഇശയ്യാവോട് നീ ചെന്ന് നിന്റെ അരയിൽ നിന്ന് രട്ടുശീലി അഴിച്ചു വെച്ച് കാലിൽ നിന്ന് ചെരിപ്പും ഊരിക്കളക എന്ന് കൽപ്പിച്ചു. അവൻ അങ്ങനെ ചെയ്തു. നഗ്നനായും ചെരിപ്പിടാതെയും നടന്നു. പിന്നെ യഹോവ അരുളി ചെയ്തത് എന്റെ ദാസനായ ഇശയ്യാവ് മിസ്രയീമിനും കൂശിനും അടയാളവും അത്ഭുതവുമായിട്ട് 3 സംവത്സരം നഗ്നനായും ചെരിപ്പിടാതെയും നടന്നതുപോലെ അശ്ശൂർ രാജാവ് മിസ്രയീമിൽ നിന്നുള്ള ബദ്ധന്മാരെയും കൂശിൽ നിന്നുള്ള പ്രവാസികളെയും ആബാലവൃദ്ധം മിസ്രയീമിന്റെ ലജ്ജയ്ക്കായിട്ട് നഗ്നന്മാരും ചെരിപ്പിടാത്തവരും ആസനമറയ്ക്കാത്തവരുമായി പിടിച്ചുകൊണ്ടു പോകും. അങ്ങനെ അവർ തങ്ങളുടെ പ്രത്യാശയായിരുന്ന കൂശും തങ്ങളുടെ കൂഴ്ചയായിരുന്ന മിസ്രയീമും നിമിത്തം ശ്രമിച്ച് ലജ്ജിക്കും. ഈ കടൽക്കരയിലെ നിവാസികൾ അന്ന് അശ്ശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ സഹായത്തിനായി നാം ഓടിച്ചെന്നിരുന്ന നമ്മുടെ പ്രത്യാശ ഇങ്ങനെയായല്ലോ, ഇനി നാം എങ്ങനെ രക്ഷപ്പെടുമെന്ന് പറയും. സമുദ്രതീരത്തെ മരുഭൂമിയെ കുറിച്ചുള്ള പ്രവാചകം തെക്ക് ചുഴലിക്കാറ്റടിക്കുന്നത് പോലെ അത് മരുഭൂമിയിൽ നിന്ന് ഭയങ്കര ദേശത്തു നിന്ന് തന്നെ കഠിനമായൊരു ദർശനം എനിക്ക് വെളിപ്പെട്ടിരിക്കുന്നു. രോഹി ദ്രോഹം ചെയ്യുന്നു, കവർച്ചക്കാരൻ കവർച്ച ചെയ്യുന്നു. ഏലാമയെ കയറി ചെല്ലുക, മേദ്യയെ നിരോധിച്ചു കൊള്ളുക. അതിന്റെ ഞരക്കമൊക്കെ ഞാൻ നിവർത്തിക്കളയും. അതുകൊണ്ട് എന്റെ അരയിൽ വേദന നിറഞ്ഞിരിക്കുന്നു. നോവ് കിട്ടിയ സ്ത്രീയുടെ നോവ് പോലെ വേദന എന്നെ പിടിച്ചിരിക്കുന്നു. എനിക്ക് ചെവി കേട്ടുകൂടാതെ വണ്ണം ഞാൻ അതിവേദനപ്പെട്ടിരിക്കുന്നു. കണ്ണു കാണാതെ വണ്ണം ഞാൻ പരിഭ്രമിച്ചിരിക്കുന്നു. എന്റെ ഹൃദയം പതറുന്നു. ഭീതി എന്നെ ഭ്രമിപ്പിച്ചിരിക്കുന്നു. ഞാൻ കാംക്ഷിച്ച സന്ധ്യാസമയം അവൻ എനിക്ക് വിറയിലാക്കി തീർത്തു. മേച്ചൊരുക്കുവീൻ, പരവതാനി വിരുപ്പീൻ, ഭക്ഷിച്ച പാനം ചെയ്യുവീൻ, പ്രഭുക്കന്മാരെ എഴുന്നേൽപ്പീൻ, കരിചയ്ക്ക് എണ്ണ പൂച്ചുവീൻ. കർത്താവിനോട് നീ ചെന്ന ഒരു കാവൽക്കാരനെ നിർത്തിക്കൊള്ളുക, അവൻ കാണുന്നത് അറിയിക്കട്ടെ. ഈരണ്ടീരണ്ടായി വരുന്ന കുതിരപ്പടയെയും കഴുതപ്പടയെയും ഒട്ടകപ്പടയെയും കാണുമ്പോൾ അവൻ ബഹുശ്രദ്ധയോടെ ശ്രദ്ധിക്കട്ടെ എന്ന് കൽപ്പിച്ചു. അവനൊരു സിംഹം പോലെ കാവൽ നിൽക്കുന്നു. രാത്രി മുഴുവനും ഞാൻ കാവൽ കാത്തുകൊണ്ടിരുന്നു. ഇതാ ഒരു കൂട്ടം കുതിരച്ചേവകർ ഈരണ്ടീരണ്ടായി കുതിരപ്പട വരുന്നു എന്ന് പറഞ്ഞു. വീണു, ബാബേൽ വീണു, അതിലെ ദേവന്മാരുടെ വിഗ്രഹങ്ങളൊക്കെ ഇനി നിലത്ത് വീണു, തകർന്നു കിടക്കുന്നുവെന്ന് അവൻ പറഞ്ഞു. എന്റെ മെതിയെ, എന്റെ കളത്തിലെ ധാന്യമേ, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്തു, ഞാൻ കേട്ടിട്ടുള്ളത് നിങ്ങളോട് അറിയിച്ചിരിക്കുന്നു. ഭൂമിയെ കുറിച്ചുള്ള പ്രവാചകം, കാവൽക്കാരാ രാത്രി എന്തായി എന്ന ഒരുത്തൻ സേരിൽ നിന്ന് എന്നോട് വിളിച്ചു ചോദിക്കുന്നു. അതിന് കാവൽക്കാരൻ പ്രഭാതവും രാത്രിയും വന്നിരിക്കുന്നു. നിങ്ങൾ ചോദിക്കണമെങ്കിൽ ചോദിച്ചുകൊള്ളുവീൻ, പോയി വരുവീൻ എന്ന് പറഞ്ഞു. അറബി ദേശത്തെ കുറിച്ചുള്ള പ്രവാചകം, ദേദാന്യരുടെ സാർത്ഥകടങ്ങളായുള്ളവരെ, നിങ്ങൾ അറബിയിലെ കാട്ടിൽ വ്യാപാർപ്പീൻ. തേമാദേശ നിവാസികളെ, നിങ്ങൾ ദാഹിച്ചിരിക്കുന്നവനെ വെള്ളം കൊണ്ടു ചൊല്ലുവീൻ. ഓടിപ്പോകുന്നവരെ അപ്പവുമായി ചെന്ന് എതിരേൽപ്പീൻ. അവർ വാളിനെ ഒഴിഞ്ഞ് ഓടിപ്പോകുന്നവരാകുന്നു. ഊരിയ വാളിനെയും കുലച്ച വില്ലിനെയും യുദ്ധത്തിന്റെ കുടുമയെയും ഒഴിഞ്ഞ് ഓടുന്നവർ തന്നെ. കർത്താവ് പ്രകാരമെന്നോട് അവർ ചെയ്തു. കൂലിക്കാരന്റെ ആണ്ടുപോലെയുള്ള ഒരു ആണ്ടിനകം കേദാരിന്റെ മഹത്വമൊക്കെയും ശേഷിച്ചു പോകും. കേദാരിൽ വീരന്മാരായ ഇല്ലാളുകളുടെ കൂട്ടത്തിൽ ശേഷിക്കുന്നവർ ചുരുക്കമായിരിക്കും. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയല്ലോ അരുളിച്ചെയ്തിരിക്കുന്നത്. ദക്ഷിണ താഴ്വരയെ കുറിച്ചുള്ള പ്രവാചകം, നിങ്ങളെല്ലാവരും വീടുകളുടെ മുകളിൽ കയറേണ്ടതിന് നിങ്ങൾക്ക് എന്ത് ഭവിച്ചു? അയ്യോ, കോലാഹലം നിറഞ്ഞും ആരവപൂർണമായും ഇരിക്കുന്ന പട്ടണമേ, ഉല്ലാസിത നഗരമേ, നിന്റെ ഹതന്മാർ വാളാൽ കൊല്ലപ്പെട്ടവരല്ല, പടയിൽ പെട്ടുപോയവരുമല്ല. നിന്റെ അധിപതിമാർ എല്ലാവരും ഒരുപോലെ ഓടിപ്പോയിരിക്കുന്നു. അവർ വില്ലില്ലാത്തവരായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. നിന്നിലുണ്ടായിരിക്കുന്നവരൊക്കെയും ദൂരത്ത് ഓടിപ്പോയിട്ടും ഒരുപോലെ ബദ്ധരായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, എന്നെ നോക്കരുത്, ഞാൻ കൈപ്പോടെ കരയട്ടെ. എന്റെ ജനത്തിന്റെ നാശത്തെ ചൊല്ലി എന്നെ ആശ്വസിപ്പാൻ ബന്ധപ്പെടരുത്. സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിന്റെ നിന്ന് ദക്ഷിണ താഴ്വരയിൽ പരാഹവും സംഹാരവും പരിഭവമുള്ള ഒരു നാൾ വരുന്നു. മതിലുകളെ ഇടിച്ചു കളയുന്നതും മലകളോട് നിലവിളിക്കുന്നതുമായ നാൾ തന്നെ. ഏലാം കാലാളും കുതിരപ്പടയും ഉള്ള സൈന്യത്തോടുകൂടെ ആവനാഴിയെടുക്കുകയും കീർ പരിചേരയുറ നീക്കുകയും ചെയ്തു. അങ്ങനെ നിന്റെ മനോഹരമായ താഴ്വരകൾ രഥങ്ങൾ കൊണ്ട് നിറയും. കുതിരപ്പട വാതുക്കൾ അണിനിരത്തും. അവൻ യഹൂദായുടെ മുടുവടം നീക്കിക്കളഞ്ഞു. അന്ന് നിങ്ങൾ വനഗ്രഹത്തിലെ ആയുധവർഗത്തെ നോക്കി ദാവീദ് നഗരത്തിന്റെ ഇടിവുകൾ അനവധി എന്ന് കണ്ടു. താഴത്തെ കുളത്തിലെ വെള്ളം കെട്ടിനിർത്തി യെരുശലേമിലെ വീടുകൾ എണ്ണി മതിൽ ഉറപ്പിപ്പാൻ വീടുകളെ പൊടിച്ചു കളഞ്ഞു. പഴയ കുളത്തിലെ വെള്ളം സൂക്ഷിപ്പാൻ രണ്ട് മതിലുകളുടെ മധ്യേ ഒരു ജലാശയമുണ്ടാക്കി. എങ്കിലും അത് വരുത്തിയവെങ്കിലേക്ക് നിങ്ങൾ തിരിഞ്ഞില്ല. പണ്ടുപണ്ടേ അത് നിരൂപിച്ചവനെ ഓർത്തതുമില്ല. അന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് കരച്ചിലിനും ലാഭത്തിനും മുട്ടയടിക്കുന്നതിനും രട്ടുടുക്കുന്നതിനും വിളിച്ചപ്പോൾ ആനന്ദവും സന്തോഷവും. കാളയറക്കുക, ആടറക്കുക, ഇറച്ചി തിന്നുക, വീഞ്ഞു കുടിക്കുക, നാം തിന്നുക, കുടിക്കുക, നാളെ മരിക്കുമല്ലോ എന്നിങ്ങനെയായിരുന്നു സൈന്യങ്ങളുടെ യഹോവ എനിക്ക് വെളിപ്പെടുത്തി ഇരിക്കുന്നത്. നിങ്ങൾ മരിക്കും വരെ ഈ അകൃത്യം നിങ്ങൾക്ക് മോചിക്കപ്പെടുകയില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് ചെയ്യുന്നു. സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് ഇപ്രകാരം കൽപ്പിക്കുന്നു. നീ ചെന്ന ഭണ്ഡാരപതിയും രാജാ വിചാരവനുമായ ഷെഫിനെ കണ്ടു പറയേണ്ടത്, നീ എന്താവുന്നു ഈ ചെയ്യുന്നത്? നിനക്ക് ഇവിടെ ആരുള്ളൂ? ഇവിടെ നീ കല്ലറ വെട്ടിക്കുന്നത് ആർക്കായിട്ട്? ഉയർന്നൊരു സ്ഥലത്തെ അവർ തനിക്കൊരു കല്ലറ വെട്ടിക്കുന്നു. പാറയിൽ തനിക്കൊരു പാർപ്പിടം കൊത്തിയുണ്ടാക്കുന്നു. എടോ, നിന്നെ യഹോവ തൂക്കിയെടുത്തു ചുഴറ്റി എറിഞ്ഞുകളയും. അവൻ നിന്നെ ഒരു പന്ത് പോലെ വിശാലമായ ഒരു ദേശത്തിലേക്ക് ഉരുട്ടിക്കളയും. നിന്റെ യജമാന്റെ ഹൃദയ ഗ്രഹത്തിന്റെ ഇളജിയായുള്ളവേ, അവിടെ നീ മരിക്കും. നിന്റെ മഹത്വമുള്ള രഥങ്ങളും അവിടെയാവും. ഞാൻ നിന്നെ നിന്റെ ഉദ്യോഗത്തിൽ നിന്ന് നീക്കിക്കളയും. നിന്റെ സ്ഥാനത്തു നിന്ന് അവൻ നിന്നെ പറിച്ചു കളയും. എന്നാളിൽ ഞാൻ ഹിൽക്കിയാവിന്റെ മകനായി എന്റെ ദാസനായ എല്യാക്കീമിനെ വിളിക്കും. അവനെ ഞാൻ നിന്റെ അങ്കി ധരിപ്പിക്കും. നിന്റെ കച്ച കൊണ്ട് അവനെ അരകിട്ടും. നിന്റെ അധികാരം ഞാൻ അവന്റെ കയ്യിൽ ഏൽപ്പിക്കും. അവൻ യെരുശലേം നിവാസികൾക്കും യഹൂദാഗ്രഹത്തിനും ഒരു അപ്പനായിരിക്കും. ഞാൻ ദാവീദ് ഗ്രഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വയ്ക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയുമില്ല. ഉറപ്പുള്ള സ്ഥലത്തെ ഒരാണി പോലെ ഞാൻ അവനെ തറയ്ക്കും. അവൻ തന്റെ പിതൃഭവനത്തിന് മഹത്വമുള്ള ഒരു സിംഹാസനമായിരിക്കും. അവർ അവന്റെ മേൽ അവന്റെ പിതൃഭവനത്തിന്റെ സകല മഹത്വത്തെയും സന്തതിയെയും പ്രജയെയും കിണ്ണം മുതൽ തുരുത്തി വരെയുള്ള സകലവിധ ചെറുപാത്രങ്ങളെയും തൂക്കിയിടും. അന്നാളിൽ ഉറപ്പുള്ള സ്ഥലത്ത് തറച്ചിരുന്ന ആണി ഇളകിപ്പോകും എന്ന സൈന്യങ്ങളുടെ ഹോവാർലി ചെയ്യുന്നു. അത് മുറിഞ്ഞു വീഴുകയും അതിന്മേലുള്ള ഭാരം തകർന്നു പോവുകയും ചെയ്യും. യഹോവയല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. സോരിനെ കുറിച്ചുള്ള പ്രവാചകം തർശീഷ് കപ്പലുകളെ വീടും ശേഷിക്കാതെ വണ്ണവും പ്രവേശനം ഇല്ലാതെ വണ്ണവും അത് ശൂന്യമായിരിക്കുന്നു. കിത്തിൻ ദേശത്ത് വെച്ച് അവർക്ക് അറിവ് കിട്ടി. സമുദ്രതീര നിവാസികളെ മിണ്ടാതെ ഇരുപ്പീൻ. സമുദ്രസഞ്ചാരം ചെയ്യുന്ന സിദ്യോന്യ വർത്തകന്മാർ നിന്നെ പരിപൂർണമാക്കിയല്ലോ. വലിയ വെള്ളത്തിന്മേൽ സീഹോർ പ്രദേശത്തെ കൃഷിയും നീലനദീങ്കിലെ കൊയ്ത്തും അതിനാദായമായി വന്നു. അത് ജാതികളുടെ ചന്തയായിരുന്നു. സീതോനെ ലജ്ജിച്ചോൾവ, എനിക്ക് നോവ് കിട്ടിയിട്ടില്ല, ഞാൻ പ്രസവിച്ചിട്ടില്ല, ബാലന്മാരെ പോറ്റിയിട്ടില്ല, കന്യകമാരെ വളർത്തിയിട്ടുമില്ല എന്ന് സമുദ്രദുർഗം തന്നെ പറഞ്ഞിരിക്കുന്നു. സോരിന്റെ വർത്തമാനം ഇസ്രയേമിലെത്തുമ്പോൾ അവർ ആ വർത്തമാനത്താൽ ഏറ്റവും വ്യസനിക്കും. തർശീശിലേക്ക് കടന്നുള്ളവയും സമുദ്രതീര നിവാസികളെ മുറയിടുവീൻ. പുരാതനമായി പണ്ടേയുള്ള നിങ്ങളുടെ ഉല്ലസിത നഗരം ഇതാവുന്നുവോ? സ്വന്തകാൽ അതിനെ ദൂരത്ത് പ്രവാസം ചെയ്യുവാൻ വഹിച്ചുകൊണ്ടു പോകും. കിരീടം നൽകുന്നതും വർത്തകന്മാർ പ്രഭുക്കന്മാരും വ്യാപാരികൾ ഭൂമിയിലെ മഹാന്മാരുമായി സോരിനെ കുറിച്ച് അത് നിർണയിച്ചതാ. സകല മഹത്വത്തിന്റെയും ഗർവത്തെ അശുദ്ധമാക്കേണ്ടതിനും ഭൂമിയിലെ സകല മഹാന്മാരെയും അവമാനിക്കേണ്ടതിനും സൈന്യങ്ങളുടെ യഹോവാദ നിർണയിച്ചിരിക്കുന്നു. തർശീശ് പുത്രിയെ, ഇനി ബന്ധനമില്ലായികയാൽ നീ നീലനദി പോലെ നിന്റെ ദേശത്തെ കവിഞ്ഞൊഴുക. അവൻ സമുദ്രത്തിനുമേൽ കൈനീട്ടി രാജ്യങ്ങളെ നടത്തിയിരിക്കുന്നു. യഹോവ കനാനെ കുറിച്ച് അതിന്റെ കോട്ടകളെ നശിപ്പിപ്പാൻ കൽപ്പന കൊടുത്തിരിക്കുന്നു. ബലാത്കാരം അനുഭവിച്ച കന്യകയായ സീതോൻ പുത്രി, ഇനി നീ ഉല്ലസിക്കയില്ല. എഴുന്നേറ്റ ഗീസിമിലേക്ക് കടന്നു പോകാം, അവിടെയും നിനക്ക് സ്വസ്ഥതയുണ്ടാകുകയില്ല എന്ന് അവൻ കൽപ്പിച്ചിരിക്കുന്നു. ഇതാ കൽദേയരുടെ ദേശം ഈ ജനം ഇല്ലാതെയായി. അശൂർ അതിനെ മരുമൃഗങ്ങൾക്കായി നിയമിച്ചു കളഞ്ഞു. അവർ തങ്ങളുടെ കാവൽ മാലകളെ പണിത് അതിനെ അരമനകളെ ഇടിച്ച് അതിനെ ശൂന്യ കൂമ്പാരമാക്കി തീർത്തു. തർശീശ് കപ്പലുകളെ മുറയിടുവീൻ, നിങ്ങളുടെ കോട്ട ശൂന്യമായി പോയല്ലോ. നാളിൽ സോർ ഒരു രാജാവിന്റെ കാലത്തിനൊത്ത 70 സംവത്സരത്തേക്ക് മറന്നുകിടക്കും. 70 സംവത്സരം കഴിഞ്ഞിട്ട് സോരിന് വേശ്യയുടെ പാട്ടുപോലെ സംഭവിക്കും. മറന്നുകിടന്നിരുന്ന വേശ്യയെ വീണയെടുത്ത് പട്ടണത്തിൽ ചുറ്റി നടക്ക. നിന്നെ ഓർമ്മ വരേണ്ടതിനെ നല്ല രാഗം വീട്ടി വളരെ പാട്ടുപാടുക. 70 സംവത്സരം കഴിഞ്ഞിട്ട് ഹോവ സോരിനെ സന്ദർശിക്കും. അപ്പോൾ അത് തന്റെ ആദായത്തിനായി തിരിഞ്ഞ് ഭൂമിയിലെ സകല ലോകരാജ്യങ്ങളോടും വേശ്യാവൃത്തി ചെയ്യും. എന്നാൽ അതിന്റെ വ്യാപാരവും ആദായവും യഹോവയ്ക്ക് വിശുദ്ധവുമായിരിക്കും. അതിനെ നിഷേധിക്കുകയോ സ്വരൂപിച്ചു വെക്കുകയോ ചെയ്യുകയില്ല. അതിന്റെ വ്യാപാരം യഹോവയുടെ സന്നിധിയിൽ വസിക്കുന്നവർക്ക് മതിയായ ഭക്ഷണത്തിനും മോടിയുള്ള ഉടുപ്പിനുമായി ഉതകും. ദൈവമേ എനിക്ക് യോഗ്യമാവുന്നു, ബാധിക്കുമോ?
ാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഉശാന. പ്രിയക ദൈവത്തിന്റെ വലിയൊരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്തുഷ്പതിരാത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച നടത്തി വരുന്ന ഈ ടെലിഫോണിക് പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ധന്യമാർന്ന ശുശ്രൂഷയെ വളരെ ശ്രേഷ്ഠതയോട് നയിക്കുന്ന സർവശക്തനായ ദൈവത്തെ വീണ്ടും ആരാധിക്കുകയും സ്തുതിക്കുകയും വന്ദിക്കുകയും ദൈവസന്നിധിയിൽ ശിരസ്സിലെ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷയ്ക്ക് വളരെ സജീവമായി നേതൃത്വം നൽകുന്ന പതിരാസരത്തിന് മത്രാപൊലിത്തെ ഈ ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയില് സാന്നിധ്യങ്ങൾ നിറയ്ക്കുന്ന എല്ലാ ആരാധീര വൈദിക ശ്രേഷ്ഠയും, പ്രത്യേക അർബനയിലെ സാന്നിധ്യം ഇവിടെ നടക്കുന്ന വന്നിയ ജോണച്ചൻ, ഫിലിപ്പോ സക്കറിയാച്ചൻ, ഐസക്കച്ചൻ, സന്തോഷച്ചൻ എന്നീ വൈദികരെ പ്രത്യേകമായിട്ട് ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്ന സാക്കേർ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന വന്നിയ സക്കറിയ നയനാനച്ചനെ, മലങ്കര സഭ മുഴുവൻ അറിയപ്പെട്ട ഒരു വൈദികനാണെന്നുള്ള കാര്യം നമുക്കറിയാം. ഇതിന്റെ സാന്നിധ്യം ഏറ്റവും അനുഗ്രഹകരമാണ് ഇന്നത്തെ ധ്യാനത്തിന്. പ്രിയപ്പെട്ട അച്ഛനെയുമുള്ള സ്നേഹാദരോടുകൂടി ഈ ധന്യവാറുന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. അർമേനിയയിൽ ചേർന്നിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്ന എല്ലാ ദൈവമക്കളെയും ദൈവകാര്യങ്ങളിൽ സമർപ്പിക്കുകയും വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 127 ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് ചേർന്ന് സമർപ്പിക്കാം. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ. പലപ്പോഴും നമ്മുടെ കുരിശ് എടുക്കുന്ന ഭാഗ്യത്തെ ഓർപ്പിക്കുന്ന ഒരു പഴയ ഗീതം. ഭാരങ്ങൾ നേരിടുമ്പോഴും സ്നേഹം നടിക്കുന്ന മനുഷ്യരൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോഴും നമ്മുടെ കുരിശ് താങ്ങി മാതൃക കാണിച്ച് ഓരോ നിമിഷവും നമ്മുടെ ഭാരങ്ങളെ വഹിക്കുന്ന സർവശക്തനായ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ആ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ശരണപ്പെടുത്തുവാൻ തക്കവണ്ണം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഈ ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് ചേർന്ന് സമർപ്പിക്കാം.
കുരിശെടുത്തേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. ഭാരങ്ങൾ നേരിടുമ്പോ കരങ്ങള താങ്ങിടുന്നു. ഭാരങ്ങൾ നേരിടുമ്പോ കരങ്ങള താങ്ങിടുന്നു. മരണത്തിൻ താഴ്വരയാതിരുമെന്നെ പിരിയാത്ത മാധുര്യ നല്ല ഭഗീത. മരണത്തിൻ താഴ്വരയാതിരുമെന്നെ പിരിയാത്ത മാധുര്യ നല്ല ഭഗീത. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. അവൻ എന്നെ അറിഞ്ഞിടുന്നു, അവനിയിൽ കരുതിയിടുന്നു. അവൻ എന്നെ അറിഞ്ഞിടുന്നു, അവനിയിൽ കരുതിയിടുന്നു. ആവശ്യ ഭാരങ്ങൾ അണഞ്ഞിടുമ്പോ അവലംബമായെനിക്കവൻ മാത്രമാ. ആവശ്യ ഭാരങ്ങൾ അണഞ്ഞിടുമ്പോൾ അവലംബമായെനിക്കവൻ മാത്രമാ. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. മാറിടും മനുജരല്ല മറന്നിടും സ്നേഹിതരും. മാറിടും മനുജരല്ല മറന്നിടും സ്നേഹിതരും. മാറ്റമില്ലാത്തവനന്മനുവൽ മഹിമയിൽ വാഴുന്നു എന്നും എണിക്കാൻ. മാറ്റമില്ലാത്തവനന്മനുവൽ മഹിമയിൽ വാഴുന്നു എന്നും എണിക്കാൻ. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. തീരണം പാരിലെന്ന തിരുപാദ സേവയതാ. തീരണം പാരിലെന്ന തിരുപാദ സേവയതാ. ചേരും ഞാനോടുവിലൻ പ്രിയന്നരികിൽ. അരുമയോടവൻ എന്നെ മാറോടാണയ്ക്കും. ചേരും ഞാനോടുവിലൻ പ്രിയന്നരികിൽ. അരുമയോടവൻ എന്നെ മാറോടാണയ്ക്കും.
പുരോഗമിക്കും ഗാനം ദ്യംവരേ.
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിരിക്കും സ്തുതി.
അതുപോലെ വേഗം തന്നെ ആമേൻ.
സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായിരുന്നു പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി.
തിരുനാമത്തിൽ പരിപാലിക്കുന്നവരും വാഴ്ത്തപ്പെട്ടവനാകുന്ന വിവരങ്ങളിൽ സ്തുതി.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
നീ പരിശുദ്ധനാകുന്നു,
മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു,
ഞങ്ങൾക്ക് വേണ്ടി പിന്തുടങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കണ്ടിട്ടണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
നീ പരിശുദ്ധനാകുന്നു,
മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു,
ഞങ്ങൾ വേണ്ടി പിന്തുടങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കണ്ണ ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
നീ പരിശുദ്ധനാകുന്നു,
മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി
കൂട്ടവനെ ഞങ്ങളോട് കണ്ണ ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ഞങ്ങളോട്
കരുണ ചെയ്യണമേ.
ദൈവമേ നിനക്ക് സ്തുതി, നിനക്ക്
പാപിലായ
രാജാവേ നിനക്ക് സ്തുതി
പാറയ്ക്കുമോ.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ
പിതാവേണമേ,
നിന്റെ രാജ്യത്തെ നിന്റെ
ദ്രവ്യത്തെ
പോലെ ഭൂമിയിലും ആക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അറിയണമേ.
ഞങ്ങളുടെ
ഞങ്ങൾ ശ്രമിച്ചത് പോലെ
ഞങ്ങളുടെ
കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷിക്കണമേ. പരീക്ഷയ്ക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ
രാജ്യം
അറിയമേ. നിനക്ക് സമാധാനം, വീടുകളിൽ വായിച്ചപ്പെടുകൾ നീയാകുന്നു. നിന്റെ
പാറയ്ക്കുമോ. ദൈവമേ നീ ഞങ്ങളോട് ചെയ്തിട്ടുള്ള സർവകൃപകൾക്കും വേണ്ടി ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ യോഗ്യരെങ്കിലും നിന്നോടുള്ള സ്നേഹവും ഭയഭക്തിയും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ജീവന്റെ ജീവന ഗുണവും നിന്റെ കർത്തൃത്വത്തിന് ഇഷ്ടവുമായിരിക്കുന്ന പ്രകാരം ഞങ്ങളോട് പ്രവർത്തിക്കണമേ. നിന്റെ നല്ല തിരുവശ്ശപ്രകാരം ഞങ്ങളെ നടത്തണമേ. എല്ലായ്പ്പോഴും നിന്റെ തിരുവശ്ശം ഞങ്ങളിൽ നിവർത്തിക്കപ്പെടുമാറാകണമേ. കർത്താവായ യേശുമിശിഹ എല്ലാ മനുഷ്യരെക്കാൾ അധികമായിട്ടും എല്ലാവരെ പോലെയും തിരുമുമ്പാകെ ഞങ്ങൾ പാപികളാണെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾക്ക് മോചനം നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നീ കരുണയുള്ള ദൈവമാകുന്നുവല്ലോ. ഞങ്ങൾ ജനിച്ചത് മുതൽ ഇതുവരെയും നിന്നോടും മനുഷ്യരോടും ചെയ്തിട്ടുള്ള സകല കൃത്യങ്ങളും ഞങ്ങളോട് മോചിക്കണമേ. നീ കാരുണ്യവാനാകൊണ്ട് ഞങ്ങളോട് എല്ലാവർക്കും നീ മോചനം തരണമേ. നീ കരുണയുടെ കടലാകുന്നുവെന്നും ഞങ്ങളുടെ പാപം നിന്റെ മഹാസമുദ്രത്തിൽ ഒരു തുള്ളിച്ചെളി പോലെ ആയിരിക്കുന്നുവെന്നും ഒരു തുള്ളി ചെളി മഹാസമുദ്രത്തെ കലക്കുവാൻ കഴിയുന്നതല്ലെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. ആകയാൽ ദൈവമേ നിന്റെ കൃപയിൻ പ്രകാരം ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബഹുത്വത്തിൻ പ്രകാരം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഞങ്ങളുടെ അന്യായത്തിൽ നിന്നും ഞങ്ങളെ നന്നായി കഴുകി ഞങ്ങളുടെ പാപങ്ങളിൽ നിന്നും ഞങ്ങളെ വെടിപ്പാക്കണമേ. എന്തെന്നാൽ ഞങ്ങളുടെ അതിക്രമങ്ങൾ ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ പാപങ്ങൾ എല്ലായ്പ്പോഴും ഞങ്ങളുടെ നേരെയും ഇരിക്കുന്നു. കർത്താവായ യേശുമിശിഹ ഞങ്ങളെ പോലെയുള്ള ദുഷ്ടന്മാർക്കും പാപികൾക്കും ഒരുക്കപ്പെട്ടിരിക്കുന്ന അഗ്നിനരകത്തിൽ നിന്നും അതിവേദനകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. അവരുടെ അഗ്നികിടാതെയും കുഴിചാകാതെയും ഇരിക്കുന്നുവല്ലോ. പരലോകത്തിൽ നിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവർക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്ന പരമാനന്ദത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കി വെച്ചിട്ടുള്ളതിനെ കണ്ടുകണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, മനുഷ്യ ഹൃദയത്തിൽ കയറിയിട്ടുമില്ല. ചുങ്കക്കാരെയും വേശ്യാ സ്ത്രീകളെയും സ്വല്പനേരം കൊണ്ട് നീ നിശ്ചരാക്കി തീർത്ത നിനക്ക് ആയിരം ആയിരങ്ങളായും പതിനായിരം പതിനായിരങ്ങളാലും ഉള്ള പാപങ്ങളെ സ്വല്പനേരം കൊണ്ട് മോചിപ്പാൻ ഒരു പ്രയാസവുമില്ലല്ലോ. ആയതുകൊണ്ട് നിന്റെ ജനകനായ പിതാവിന്റെ സ്നേഹത്തെ പ്രതിയും നിന്റെ അടുക്കൽ ധൈര്യത്തോടുകൂടെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാവിനെ പ്രതിയും നിന്റെ സകല പരിശുദ്ധന്മാരുടെ പ്രാർത്ഥനകളെ പ്രതിയും യോഗ്യരായ ഞങ്ങളുടെ മഹാപാപങ്ങൾക്കും ഞങ്ങളുടെ കഠിന കുറ്റങ്ങൾക്കും പരിഹാരം വരുത്തേണമേ. നീ കാരുണ്യവാനും മഹാകൃപയുള്ളവനും ഞങ്ങളുടെ ജീവന് വേണ്ടി ഉത്സാഹിക്കുന്നവനുമാകുന്നുവല്ലോ. കർത്താവായ യേശുമിശിഹ, നീ സൃഷ്ടിച്ചിട്ടുള്ളതും സൃഷ്ടിക്കുന്നതുമായ സകലത്തിൽ നിന്നും നിനക്കും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിന്നെ അയച്ച പിതാവിനും നിന്റെ പരിശുദ്ധരൂഹായിക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും വന്ദനവും യോഗ്യമാകുന്നു. അമീൻ.
പ്രിയക ദൈവത്തിന്റെ ധന്യനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദികരേഖർ, നിഗരീതമായ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം ഈ ബുധനാഴ്ചയും നമ്മൾക്കെല്ലാവർക്കും ഒന്നിച്ചു കൂടുവാൻ ഇടയാക്കിയ ദൈവകൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ രണ്ടു മൂന്നാഴ്ച കാലം സംബന്ധിക്കുവാൻ സാധിച്ചില്ല. നാട്ടിൽ സെനറ്റിൽ സംബന്ധിക്കുന്നതായതുകൊണ്ട് കൂടെയായിരുന്നു. ഇന്നലെ കൂടെ തിരിച്ചെത്തുവാൻ്റെ കോണം സാധിച്ചു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്കായിട്ട് നന്ദി പ്രത്യേകമായിട്ട് അർപ്പിക്കുന്നു. ഈ ആഴ്ച പരിശുദ്ധ ബാവാതിരുമേനയുടെ വിസിറ്റ് നമ്മുടെ ഭദ്രാസനത്തിൽ, നോർത്ത് ഈസ്റ്റ് ഭദ്രാസനത്തിൽ നടക്കുന്നുണ്ട്. 25-ാം തീയതി, 25 പറഞ്ഞു, നാളെ വൈകിട്ട് ബാവാതിരുമേനി ന്യൂയോർക്കിൽ വരും. കാതോലിക്ക ദിനശേഖരണവുമായി ബന്ധപ്പെട്ടാണ് ന്യൂയോർക്കിൽ വരുന്നത്. അവിടെ ന്യൂയോർക്കിലും ഫിലാഡൽഫിയയിലും രണ്ട് സ്ഥലങ്ങളിൽ വെച്ച് കാതോലിക്ക ദിനശേഖരണത്തിന്റെ മീറ്റിങ്ങുകളുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത ചൊവ്വാഴ്ച 30-ാം തീയതി ചൊവ്വാഴ്ച ഹ്യൂസ്റ്റൺ അരമനയിൽ വരും. 30-ാം തീയതി ചൊവ്വാഴ്ച ഹ്യൂസ്റ്റൺ അരമനയിൽ വരും. 30-ും 31-ും 1-ാം തീയതിയും ഇവിടെയുണ്ട്. 31-ാം തീയതി വൈകിട്ട് ഹ്യൂസ്റ്റൺ സെന്റ് തോമസ് കത്തീഡ്രലിൽ വെച്ച് നമ്മുടെ ഒരു മീറ്റിംഗ് ക്രമീകരിച്ചിട്ടുണ്ട്. അതും കാതോലിക്ക ദിനശേഖരണവുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഷിക്കാഗോയിൽ വെച്ച് കൊടുക്കാൻ സാധിക്കാതെ പോയ മറ്റു ഇടവക്കാർക്ക് ഇവിടെ വെച്ച് കൊടുക്കാൻ തക്കവണ്ണം ഇടയാകുന്ന രീതിയിൽ ബുധനാഴ്ച വൈകിട്ട് ബാവാതിരുമേനയുടെ സാന്നിധ്യത്തിലുള്ള ഒരു മീറ്റിംഗ് ഉണ്ട്. അതും വളരെ ഭംഗിയായിട്ട് നടക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും കഴിവുള്ള എല്ലാ ആൾക്കാരും അതിൽ വന്ന് സംബന്ധിക്കുവാനും തക്കവണ്ണം പ്രത്യേകം ശ്രദ്ധിക്കാവുന്നതാണ്. ബാവാതിരുമേനി ഹ്യൂസ്റ്റൺ വരുമ്പോൾ, ഇന്ന് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെന്ററാണ് ഹ്യൂസ്റ്റൺ. ഒരുപാട് ആൾക്കാരും അനേകം ദേവാലയങ്ങളും ഒക്കെ ഉള്ള ഒരു സെന്ററാണ് ടെക്സസിൽ ഇത്രയും ദേവാലയങ്ങളും ഒക്കെ ഉള്ളപ്പോൾ നമ്മുടെ ആൾക്കാരെല്ലാവരും അന്നത്തെ മീറ്റിംഗിൽ, 31-ാം തീയതി ബുധനാഴ്ച വൈകിട്ടുള്ളത് സന്ധ്യാ നമസ്കാരത്തോട് ചേർന്നുള്ള മീറ്റിംഗിൽ വന്ന് സംബന്ധിക്കാൻ തക്കവണ്ണം എല്ലാവരും അതിനുവേണ്ടി തയ്യാറാകണം എന്നുള്ളതും പ്രത്യേകം ഓർമ്മിപ്പിക്കുക. ആ മീറ്റിംഗ് ഭംഗിയായിട്ട് നടക്കാൻ തക്കവണ്ണം ഇടയാകണം. അത് കഴിയുമ്പോൾ 1-ാം തീയതി നമ്മുടെ ഭദ്രാസനത്തിലെ തന്നെ നോർത്ത് വെസ്റ്റ് റീജിയനിലേക്ക് തിരുമേനി പോകുന്നു. കാനഡയിൽ എഡ്മണ്ടനിലേക്ക്, കാൽഗറി എഡ്മണ്ടൻ ഈ രണ്ട് സ്ഥലങ്ങളിലേക്ക് വിസിറ്റ് സന്ദർശനാർത്ഥം പോവുകയാണ്. മലങ്കര സഭയുടെ ഒരു കാതോലിക്ക ആദ്യമായിട്ടാണ് കാൽഗറി എഡ്മണ്ടൻ വിസിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന് അവിടെ ഒരു ചരിത്ര പ്രാധാന്യം ആ സ്ഥലത്തുണ്ട്. അവരത് വളരെ ഭംഗിയായിട്ട് തിരുമേനിയെ സ്വീകരിക്കാൻ തക്കവണ്ണം ഉള്ള എല്ലാ ക്രമീകരണങ്ങളും അവിടെ ചെയ്യുന്നുണ്ട്. അതും ഭംഗിയായിട്ട് തന്നെ നടക്കുവാൻ തക്കവണ്ണം നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം എന്നുള്ളതും സ്നേഹത്തോടെ ഞാൻ ഓർപ്പിക്കുകയാണ്. ഈ കാര്യങ്ങൾ ഈ ആഴ്ചകളിൽ, ഇന്ന് ഈ ആഴ്ചയും അടുത്ത ആഴ്ചയുമായിട്ട് നമ്മുടെ ഭദ്രാസനത്തിൽ നടക്കുന്ന സംഭവങ്ങളായതുകൊണ്ട് പ്രത്യേകമായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും അറിവിനും വേണ്ടി പ്രത്യേകം ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഇന്ന് നമ്മുടെ ദൈവജനം സംസാരിക്കുന്ന ബഹുമാനപ്പെട്ട ലിജേഷ് ചെറുത്തലാട്ടച്ചനാണ്. അച്ഛനെ സഖീർ അച്ഛൻ എന്ന പേരിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഫാമിലി കോൺഫറൻസിന് മുൻവർഷത്തിൽ ഒരിക്കൽ അച്ഛൻ വന്ന് സംബന്ധിക്കുകയും എല്ലാവർക്കും വളരെയേറെ അച്ഛൻ്റെ ക്ലാസ്സുകളും എല്ലാം തന്നെ വളരെയേറെ ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തു. അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ ഡാളസിലെ ഓർത്തഡോക്സ് കൺവെൻഷനെ പ്രസംഗിക്കാൻ തക്കവണ്ണം ബഹുമാനപ്പെട്ട ലിജേഷ് അച്ഛനെ ഡാളസുകാർ പ്രത്യേകമായിട്ട് ഈ സന്ദർഭത്തിൽ ക്ഷണിക്കുകയും അങ്ങനെ ഇപ്പോൾ ഹ്യൂസ്റ്റൺ അരമനയിൽ അച്ഛനുണ്ട്. വിജയശിച്ചിനെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ ഞാലിയാകുഴി നമ്മുടെ ബസേലിയോസ് ദേറ അംഗമാണ്. യുവാന്യൂസ് തിരുമേനി ഭാഗ്യസ്മരണാർത്ഥനായ യുവാന്യൂസ് തിരുമേനി തുടക്കം കുറിച്ച് വളരെ ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്ന മലങ്കര സഭയിലെ നല്ലൊരു ആശ്രമ ജീവിതത്തിന് പ്രത്യേകമായ രീതിയിൽ അടിത്തറയിട്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഞാലിയാകുഴി. വാഗ്ദാനത്തുള്ള ഞാലിയാകുഴി ദേറ നിങ്ങളിൽ പലരും അവിടെ സന്ദർശിച്ചിട്ടുണ്ട്. യുവാന്യൂസ് തിരുമേനി അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് അവിടെ. അതിൻ്റെ ചുമതല അച്ഛൻ വഹിക്കുന്നു, അതിലെ അംഗമാണ്. അച്ഛനെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ വരുമ്പോഴൊക്കെ നമ്മളോടൊപ്പം ഈ ബുധനാഴ്ച ധ്യാനയോഗത്തിൽ സംബന്ധിക്കാറുണ്ട്. തുടർന്നും അങ്ങനെ ഉണ്ടാകണം എന്നുള്ളതും അച്ഛനോട് പ്രത്യേകമായിട്ട് ആവശ്യപ്പെടുന്നു. എന്നാൽ ഇപ്പോൾ അച്ഛൻ ധ്യാനം നയിക്കുന്നതായിരിക്കും. അതിനു മുമ്പായിട്ട് ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് ബഹുമാനപ്പെട്ട സഖീർ അച്ഛൻ ലിജേഷ് ചെറുത്തലാട്ടച്ഛൻ ധ്യാനം നയിക്കുന്നതും ആയിരിക്കും.
സുവിശേഷ ഗീതങ്ങളിലെ 70-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം.
നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിരണമേ. ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും മൃഗീയ യാത്രയിൽ വഴിയറിയാതെ, അല്ലെങ്കിൽ നന്മയുടെ സ്ഥലമെന്തെന്നറിയാതെ നയനങ്ങളെ പതിക്കുമ്പോൾ ഇതാണ് ദൈവിക മാർഗം എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിരണമേ.
നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. എന്റെ ഗീതം പോലെ അല്ലേ
സഭയുടെ മനീഷ്യായ പുത്രൻ പൗലോസ് മാർ ഗ്രിഗോറിയസ് തിരുമേനി 1970s എഴുതിയിട്ടുള്ള ഒരു ലേഖനം 50 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ദേവാലയത്തിലും അതിന്റെ അന്തരീക്ഷങ്ങളിലും സംഭവിക്കാനിടയുള്ള ഒരു സംഘർഷത്തെക്കുറിച്ച് ഒരു പ്രവചനം അതിന്റെ ഉള്ളിൽ ഉൾക്കൊള്ളുന്നുണ്ട്. സാക്രമെന്റൽ ഹ്യൂമനിസവും സയന്റിഫിക് ഹ്യൂമനിസവും തമ്മിലുണ്ടാകാൻ ഇടയുള്ള ഒരു സംഘർഷത്തെ കുറിച്ചാണ്, ഒരു കോൺഫ്ലിക്റ്റിനെ കുറിച്ചാണ്
തിരുവനി 50 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയിട്ടുള്ളത്. കൗദാശിക മാനവികതയും ശാസ്ത്രീയ മാനവികതയും തമ്മിൽ ഉണ്ടാകുവാനുള്ള ഒരു നേരിയ സംഘർഷം. ഇന്ന് നാം ഏറെ പേരും സയന്റിഫിക് ഹ്യൂമനിസത്തിന്റെ പ്രതിരൂപങ്ങളാണ്. നിരവധി യന്ത്രങ്ങളാണ് നമ്മുടെ ജീവിതത്തെ കൂടുതലായിട്ട് സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പഴയ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി കുറെ അധികമായിട്ട് സാധ്യതകൾ, നവങ്ങളായ സാധ്യതകൾ നമ്മുടെ ജീവിതത്തിന് ഈ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് സമ്മാനിച്ചിട്ടുണ്ട്. എന്നാൽ അതുപോലെ തന്നെ നമ്മെ ഒരു വശത്ത് കൂടുതൽ കരുത്തരാക്കുന്നതിനോടൊപ്പം മറുവശത്ത് നമ്മെ കുറെ കൂടി ദുർബലരാക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിവുള്ള ഉദാഹരണങ്ങൾ പോലെ നമ്മൾ മൊബൈൽ ഫോണിൽ ഫോൺ നമ്പറുകൾ സേവ് ചെയ്ത കാലം മുതൽ നമ്മുടെ ഓർമ്മകളിൽ നിന്ന് പല ഫോൺ നമ്പറുകളും അതിനോട് ബന്ധപ്പെട്ട ആളുകളും ബന്ധപ്പെട്ട അനുഭവങ്ങളും ഒക്കെ വിസ്മൃതിയിലേക്ക് പോയിട്ടുണ്ട്. നമ്മൾ GPS സംവിധാനത്തിലൂടെ യാത്ര ആരംഭിച്ചതിന് ശേഷം സ്വന്തം വീട്ടിലേക്കുള്ള വഴി പോലും ഓർത്തു വെക്കാനുള്ള ശേഷി നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു വല്ലാത്ത ദുർബലത നമ്മുടെ ആധുനിക മനുഷ്യൻ, ദ സോ കോൾഡ് മോഡേൺ മാൻ എന്ന് നമുക്ക് പറയാം, എല്ലാ കഴിവുകളും പ്രാപ്തികളുമുള്ള ഈ ലോകത്തെ കീഴടക്കുവാൻ പോലും ശേഷിയുള്ള ആധുനിക മനുഷ്യൻ, സത്യത്തിൽ അവൻ ആന്തരികമായി വളരെയധികം ഒരു ദാരിദ്ര്യം, ഒരു ദുർബലത അനുഭവിക്കുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു വിപത്ത് ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ല ഉപാധി സാക്രമെന്റൽ ഹ്യൂമനിസം ആണെന്ന് തിരുമേനി ദീർഘദർശനത്തോടെ പ്രവചിക്കുന്നുണ്ട്. എല്ലാ സാക്രമെന്റ്സും കൂദാശകളും എല്ലാ പ്രാർത്ഥനകളും ഓർമ്മകളാണ്. വിശുദ്ധ കുർബാന ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യുക എന്നാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമെന്നാണ് ദൈവത്തെ വിശേഷിപ്പിക്കുന്നത്. പൂർവികരുടെ ഓർമ്മകൾ, ദൈവം അവരെ അത്ഭുതകരമായി നടത്തിയ ഒക്കെയാണ് നമ്മുടെ നമസ്കാരങ്ങളിൽ ഉടനീളം നമ്മൾ പ്രതിപാദിക്കുന്നത്. വലിയ ദീർഘമായ പ്രമേയനുകളൊക്കെ നമ്മുടെ ആരാധനകളിൽ വായിക്കുമ്പോൾ നമുക്ക് രസത തോന്നുമെങ്കിലും അതിന്റെ ഉള്ളിലെല്ലാം അവരെങ്ങനെയാണ് ദൈവികമായ ലാവണ്യത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ളതിന്റെ ഓർമ്മകളാണ് സത്യത്തിൽ നമ്മുടെ നമസ്കാരങ്ങളിൽ. വിശുദ്ധ ദൈവമാതാവിനെ ഓർമ്മിക്കുമ്പോൾ, പരിശുദ്ധന്മാരെ ഓർമ്മിക്കുമ്പോൾ, വാങ്ങിപ്പോയ ആചാര്യന്മാരെ ഓർമ്മിക്കുമ്പോൾ, നമ്മുടെ പ്രാർത്ഥനയിലെ ഘടനകളിലെല്ലാം ഉൾക്കൊള്ളുന്ന ഈ നിരന്തരം ആവർത്തിക്കുന്ന സംഗതികളിലെല്ലാം ഒരുപാട് ഓർമ്മകളാണ് നിറച്ചു വെച്ചിരിക്കുന്നത്. അതാണ് നമ്മൾ നിരന്തരം ആവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്, അതെന്ത് പരിവർത്തനമാണ് നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്നത് എന്ന് ആത്യന്തികമായി നമുക്ക് തന്നെ ഒരു ബോധ്യമുണ്ടാവണം. എങ്കിലാണ് ഒരു സാക്രമെന്റൽ ഹ്യൂമനിസം എന്നുള്ളതിന്റെ അർത്ഥതലത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയുള്ളൂ. സുഖം നേടാനല്ല പ്രാർത്ഥിക്കുന്നത്. ദൈവം പണമല്ല, ദൈവം സുഖമല്ല, ദൈവം സത്യമാണ്, മതം അതിലേക്കുള്ള ഒരു അന്വേഷണമാണ്. ആ സത്യം തേടിയുള്ള യാത്രയാണ് യഥാർത്ഥത്തിൽ മതജീവിതം എന്ന് പറയുന്നത്. ഈ ഭൂമി കറങ്ങുന്നിടത്തോളം കാലം സുഖവും ദുഃഖവും വന്നുകൊണ്ടിരിക്കും. രാത്രിയും പകലും ഉണ്ടാകും എന്നുള്ളത് പോലെ തന്നെ നിശ്ചയമായ സംഗതിയാണ് ജീവിതത്തിൽ സുഖാനുഭവങ്ങളും ദുഃഖാനുഭവങ്ങളും ഉണ്ടാകുമെന്നുള്ളത്. എന്നാൽ സുഖം വന്നാലും ദുഃഖം വന്നാലും ഒരുപോലെ നിൽക്കാനുള്ള മാനസിക ബലമാണ് യഥാർത്ഥത്തിൽ ആധ്യാത്മികത സമ്മാനിക്കുന്നത്. എന്താണ് ആത്മവിദ്യ എന്ന് ചോദിക്കുമ്പോൾ ഭാരതം നൽകുന്ന ഏറ്റവും വലിയ വിജ്ഞാനം, ഒരാൾ പുസ്തകം വായിക്കുന്നു, അവർ പറയുന്ന ഉദാഹരണം എങ്ങനെയാണ്, ഒരാൾ പുസ്തകം വായിക്കുന്നു, പുസ്തകം വായിക്കുമ്പോൾ വായിക്കുന്നവൻ മറിയുന്നില്ല, പേജ് മാത്രമേ മറിയുന്നുള്ളൂ. ജീവിതം ഒരു പുസ്തകമാണ്, ഒരു ദിവസം സുഖത്തിന്റെ പേജാണ്. ചില ആളുകൾ സുഖം വരുമ്പോൾ മതി മറന്നു പോകാറുണ്ട്, ബുദ്ധി മറന്ന് അവർ അഹങ്കരിക്കാറുണ്ട്. ചില ആളുകൾ വേറൊരു ദിവസത്തെ പേജ് ദുഃഖത്തിന്റെ പേജാണ്, അങ്ങനെ വരുന്ന ദിവസങ്ങളിൽ വലിയ നിരാശയിലേക്ക് മറിഞ്ഞു പോകാറുണ്ട്. അവരുടെ മതി മറന്നാണ് പോകുന്നത്, ബുദ്ധി മറഞ്ഞാണ് പോകുന്നത്. ഇങ്ങനെ സുഖം വരുമ്പോൾ അഹങ്കരിക്കുകയും ദുഃഖം വരുമ്പോൾ നിരാശപ്പെടുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് യഥാർത്ഥത്തിലുള്ള സ്ഥിതപ്രജ്ഞയില്ല, അല്ലെങ്കിൽ സമനില ഇല്ല എന്നാണ് അർത്ഥം. വായിക്കുന്നവൻ മറിയാൻ പാടില്ല. ഈ ഒരു നേരെ നിൽപ്പ്, ഈ ഒരു ആത്മബലം നേടിത്തരലാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥനയിലൂടെ, ആരാധനാ ജീവിതത്തിലൂടെ, കൗദാശിക ജീവിതത്തിലൂടെയൊക്കെ നമുക്ക് സംഭവിക്കേണ്ടത്. അതിന് നമ്മൾ ഒരു ഭാരതത്തിൽ നിന്ന് തന്നെ മറ്റൊരു ഉദാഹരണം പറഞ്ഞാല്, ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ മാത്രമേ ഉള്ളൂ രാത്രിയും പകലും. സൂര്യനിൽ നിന്ന് നോക്കിയാൽ രാത്രിയും പകലുമില്ല, വെറുതെ ഇത് വട്ടം കറങ്ങുന്നതേ കാണുള്ളൂ. അപ്പൊ കുറെ കൂടി ഉയർന്ന തലത്തിലേക്ക് നമ്മുടെ കാഴ്ചപ്പാട് മാറ്റിയാൽ നമുക്ക് ഇതിന്റെയൊക്കെ ആത്യന്തികമായ അർത്ഥം മനസ്സിലാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ബോധത്തിന്റെ കുറെ കൂടി ഉയർന്ന തലത്തിലേക്കുള്ള ഒരു പരിവർത്തനമാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന നമുക്ക് സമ്മാനിക്കുന്നത്. അതിനെ ഞാൻ ഈ ഒരു ദിവസം ഈ ഒരു ചെറിയ സമയം കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മളെ കർത്താവ് പഠിപ്പിച്ചിട്ടുള്ള പ്രാർത്ഥന, സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന, അതിലെ ഓരോ വരിയും നമ്മുടെ ഉള്ളിൽ എന്ത് ബോധമാണ് ഉണർത്തുന്നത് എന്ന് വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാം എന്ന് വിചാരിക്കുകയാണ്. ഇതിന് ആധാരമായിട്ട് രണ്ട് പുസ്തകങ്ങളാണ് ഞാൻ വായിച്ചതിൽ നിന്ന് എടുത്തിട്ടുള്ളത്. ഒന്ന് നമ്മുടെ പൗരസ്ത്യ ദൈവശാസ്ത്രത്തിലെ ഓർത്തഡോക്സ് ദൈവശാസ്ത്രത്തിലെ അഗ്രഗണ്യനായിരിക്കുന്ന, പ്രത്യേകിച്ചും ആരാധന ദൈവശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തകരിലുള്ളതായിരിക്കുന്ന അലക്സാണ്ടർ ഷ്മെമാന്റെ ഒരു പുസ്തകമാണ് ഔർ ഫാദർ എന്നുള്ളത്. മറ്റൊന്ന് ഡാനിയൽ എസ് ജെ എന്ന് പറയുന്ന, അതും ഒരു ഓർത്തഡോക്സ് ചിന്തകനാണ്, അദ്ദേഹത്തിന്റെ റിഫ്ലക്ഷൻ ഓൺ ലോർഡ്സ് പ്രയർ എന്ന് പറയുന്ന പുസ്തകം. രണ്ട് ചെറിയ പുസ്തകമാണ്. രണ്ടും ഈ കർത്തൃപ്രാർത്ഥനയിലെ വരികളെ കുറിച്ച് ഉള്ള വിശദീകരണമാണ്. അലക്സാണ്ടർ ഷ്മെമാന്റേത് റേഡിയോ പ്രഭാഷണമാണ്, അദ്ദേഹം റഷ്യയിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള റേഡിയോ പ്രഭാഷണങ്ങളാണ് അതിലുള്ളത്. കർത്താവ് വളരെ നിശിതമായിട്ട് പരീശന്മാരുടെ പ്രാർത്ഥനയെ കുറിച്ചൊക്കെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശിഷ്യന്മാർ വന്ന് ചോദിക്കുന്നത്, കർത്താവ് എന്നാ പിന്നെ ഞങ്ങളെ ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പീൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അതിലൊന്നാമത്തെ വാക്ക് ഇംഗ്ലീഷിലാവുമ്പോൾ ഔർ ഫാദർ ഹു ആർട്ട് ഇൻ ഹെവൻ എന്നാണ് വരുന്നത്. നമ്മളുടേത് നേരെ തലതിരിഞ്ഞാണ് വന്നിരിക്കുന്നത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്. അതെങ്ങനെയും ആയിക്കോട്ടെ, നമുക്ക് മലയാള ഭാഷയിൽ തന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗസ്ഥനായ എന്നുള്ള ഒരു വിശേഷണമാണ് ദൈവത്തിന് ആദ്യം കൊടുത്തിരിക്കുന്നത്. ദൈവം സ്വർഗത്തിലാണോ ഇരിക്കുന്നത്? നമ്മളൊക്കെ സത്യം പറഞ്ഞാൽ വളരെ പ്രായോഗിക നിരീശ്വരവാദികളാണ്, പ്രാക്ടിക്കൽ എത്തേയിസ്റ്റുകളാണ് ശരിക്കും ഇന്നത്തെ വിശ്വാസികൾ. നിരീശ്വരവാദികൾ പള്ളി പോകുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷെ അവർ നന്മ ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മൾ പള്ളിയിൽ പോകുന്നുണ്ട്, നന്മയും ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ അവകാശപ്പെടുന്നുണ്ട്. എന്നാലും നമ്മളുടെ പള്ളിയിൽ പോക്ക് നമ്മുടെ പ്രാർത്ഥനകളും ഒന്ന് സൂക്ഷ്മ നിരീക്ഷണത്തിന് വിധേയമാക്കിയാൽ നമ്മൾ വളരെ പ്രാക്ടിക്കൽ എത്തേയിസ്റ്റുകളാണെന്ന് പറയേണ്ടി വരും. കാരണം നമ്മളുടെ വിചാരം നമ്മൾ കണ്ണു തുറക്കുമ്പോൾ മാത്രമാണ് ദൈവം നമ്മളെ കാണുന്നത് എന്നാണ്. നമ്മൾ പ്രാർത്ഥിക്കാൻ റെഡിയാകുമ്പോൾ മാത്രമാണ് ദൈവം റെഡിയാവുന്നത് എന്നാണ്. ഇത് വളരെ പ്രായോഗികമായ ഒരു നിരീശ്വരവാദം എന്നാണ് പുതിയ കാലത്തെ ചിന്തകരൊക്കെ വിശേഷിപ്പിക്കുന്നത്. സ്വർഗസ്ഥനായ എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക ഒരു ലൊക്കേഷൻ ദൈവത്തിന് പതിച്ചു കൊടുക്കുകയല്ല, ദൈവം ഇങ്ങനെ ഒരു സ്ഥലത്തിരിക്കുകയാണ്, ഒരു ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ കൊടുക്കുകയാണ്. അപ്പൊ സ്വർഗം എവിടെയാണെന്ന് ചോദിച്ചാൽ പിന്നെ ആശയക്കുഴപ്പമുണ്ടാകും. കാരണം ഇപ്പോൾ ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് വെച്ച് ഏകദേശം 6000 ഗാലക്സികൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, 6000. അപ്പൊ ഇങ്ങനെ അന്വേഷിച്ചു പോയാൽ ഏത് ആകാശ ഗംഗകൾക്കപ്പുറത്ത്, താരാപഥങ്ങൾക്കപ്പുറത്താണ് സ്വർഗം എന്ന് ചോദിച്ചാൽ വലിയ ആശയക്കുഴപ്പം നമ്മുടെ പുതിയ തലമുറ നമ്മളുടെ മുമ്പിൽ ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയാകുമ്പോൾ എന്തായിരിക്കും ഈ ഒരു വിശേഷണത്തിന്റെ അർത്ഥം എന്നുള്ളത് വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. സ്വർഗസ്ഥനായ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതിന്റെ ഒരു അംഗവിക്ഷേപം തന്നെ കൈ മലർത്തി പിടിക്കണം, കണ്ണുകൾ മുകളിലേക്ക് ഉയർത്തണം എന്നൊക്കെ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മളെ ചെറുപ്പത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ബോധത്തിൽ സംഭവിക്കേണ്ട ഒരു പരിവർത്തനമാണ്. ഈ ജിയോഗ്രഫി മനുഷ്യന്റെ ചിന്തയും വീക്ഷണത്തെയും സ്വാധീനിക്കുമെന്ന് ചോദിച്ചാൽ സ്വാധീനിക്കും. മലയാളികളാണ് ഏറ്റവും സാർത്ഥന്മാരാണെന്നാണ് ലോകത്തിലുള്ള ആന്ത്രപ്പോളജിസ്റ്റുകൾ പറയുന്നത്. അതിന്റെ കാരണം അതിന്റെ ജിയോഗ്രഫി കൊണ്ടാണെന്നാണ് പറയുന്നത്. കാരണം കേരളം വളരെ വീതി കുറഞ്ഞ ഒരു സ്ഥലമാണ്. അപ്പൊ ഇത്തിരി പടിഞ്ഞാറോട്ട് പോയാൽ അറബിക്കടലിൽ പോകും, ഇത്തിരി കിഴക്കോട്ട് പോയാൽ കമ്പം വെട്ടിന്ന് താഴെ പോകും. അപ്പൊ ഒട്ടും വീതിയില്ലാത്ത സ്ഥലത്ത് ഇവർ ജീവിക്കുന്നത് കൊണ്ട് ഇവർക്ക് വിശാലമായിട്ട് ചിന്തിക്കാനും കഴിവില്ല, ബ്രോഡ് മൈൻഡഡ് അല്ല. അതുകൊണ്ടാണ് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ക്രൈസ്തവ സഭകളുള്ളത്, വിഭാഗങ്ങളുള്ളത്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കേരള കോൺഗ്രസുകളുള്ളത്. എല്ലാ അക്ഷരമാലക്രമം വെച്ചിട്ട് ഇങ്ങനെ വിഭജിച്ച് ഇവരിങ്ങനെ വിഭാഗീയതയും വർഗീയതയും ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വരുന്ന ഒരു കാലം ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. അതിന്റെ ജിയോഗ്രഫിക്കൽ റീസൺ ആണ് പറഞ്ഞത്. നമുക്ക് കുറച്ചും കൂടെ ഭംഗിയുള്ള ഒരു ഒരു കാരണം പറഞ്ഞാല്, ഒരു മലയുടെ മുകളിൽ നിൽക്കുന്നതും മലയുടെ താഴ്വാരത്ത് നിൽക്കുന്നതും തമ്മിൽ കാഴ്ചപ്പാടിന് വ്യത്യാസം ഉണ്ടാക്കും. അതായത് മലയുടെ താഴെ വശത്ത് നിൽക്കുമ്പോൾ നമ്മൾ കാണുന്ന കെട്ടിടങ്ങള് മറ്റ് മരങ്ങള് ഇതൊക്കെ വളരെ വലുതാണ്, ഇങ്ങനെ നമ്മൾ തല ഉയർത്തിയിട്ട് നോക്കണം. എന്നാൽ ഇതേ കെട്ടിടങ്ങളിലേക്കും മരങ്ങളിലേക്കും ഈ മലയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ ഇതിനൊന്നും അത്ര വലിപ്പമില്ല. ഇത് ശരീരത്തിന്റെ കണ്ണുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ ഉണ്ടാകുന്ന വീക്ഷണത്തിന്റെ വ്യത്യാസമാണ്. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ബോധത്തിന്റെ കാര്യത്തിൽ ഒരധമ ബോധത്തിൽ നിന്നുകൊണ്ട് നമ്മൾ വലുതെന്നും വിലപിടിച്ചതെന്നും കരുതുന്ന പല കാര്യങ്ങൾക്കും കുറെ കൂടി ഉയർന്ന ബോധത്തിൽ അത്രയൊന്നും വലിപ്പമില്ലെന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും നിരന്തരം ഉയർത്തിപ്പിടിക്കണമെന്ന് ആരാധനയിൽ ആവർത്തിച്ച് പരാമർശിക്കുന്നത്. ഇപ്പോൾ പള്ളി പിരിഞ്ഞുള്ള അനൗൺസ്മെന്റുകളെ കുറിച്ച് നമുക്കറിയത്തുള്ളൂ. പള്ളി കഴിയുമ്പോൾ, ആരാധന കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു അനൗൺസ്മെന്റ് ഉണ്ട്, അത് കൂടുതലും പിരിവിനെ കുറിച്ചായിരിക്കും അല്ലേ. എന്നാൽ ആരാധനയ്ക്ക് അകത്ത് കുറച്ച് അനൗൺസ്മെന്റ് ഉണ്ട്, അത് കൂടുതലും പിരിവിനെ കുറിച്ചാണ്, നിങ്ങൾ തിരിച്ചു വരേണ്ടതിനെ കുറിച്ചാണ്. കുറെ അനൗൺസ്മെന്റ് ഉണ്ട്, ഈ സ്തോമൻകാലം ഉൾപ്പെടെയുള്ള കുറെ അനൗൺസ്മെന്റുകൾ ഉണ്ട്. അതിലൊന്നാണ് ബോധങ്ങളും വിചാരങ്ങളും ഉയർത്തിപ്പിടിക്കണം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ സ്വർഗസ്ഥനായ എന്ന് പറയുമ്പോൾ അത് ഈ ഭൂമിയിലുള്ള അല്ലെങ്കിൽ ഈ ഭൂമിക്കപ്പുറത്തുള്ള ഏതെങ്കിലും ഒരു ജിയോഗ്രഫിക്കൽ ലൊക്കേഷനിലേക്കല്ല ദൈവത്തെ പരിമിതപ്പെടുത്തുന്നത്. പിന്നെയോ നമ്മുടെ ബോധം ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ എന്ന് പറയുന്ന പൗലോസിന്റെ വാക്യം അവിടെ ഓർത്താൽ ഏകദേശം നമുക്കൊരു ധാരണ കിട്ടും. ബോധത്തിന്റെ ഒരു ബോധത്തിന്മേലുള്ള ഒരു പ്രഹരമാണ്, ഒന്ന് ഉണർത്തിയെടുക്കുകയാണ്. അവിടെ നമ്മൾ നിൽക്കുന്നു പ്രാർത്ഥിക്കാൻ, ദൈവത്തിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഞാൻ ആ ഭാഗം അങ്ങ് വിടുവാണ് സമയക്കുറവുകൊണ്ട്. രണ്ടാമത്, ഞങ്ങളുടെ പിതാവ് എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ പിതാവ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്റെ പിതാവ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളുടെ പിതാവ്. അതിനകത്തൊരു സാമൂഹികമായ മാനം അവിടെ കൊടുക്കുന്നുണ്ട്. ദൈവം ക്രിസ്ത്യാനിയാണ്. ഈ അടുത്ത കാലത്ത് ഏറ്റവും നന്നായിട്ട് ഒരു മതമേലധ്യക്ഷനിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വാക്ക്, ഈ മതമേലധ്യക്ഷന്മാരാണെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരാണെങ്കിലും ഏത് പൊതുമണ്ഡലത്തിലുള്ള നേതാക്കന്മാരാണെങ്കിലും എപ്പോഴും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള വാക്കുകൾ സംസാരിക്കണമെന്നാണ് ഒരു ഒരു നിലപാട്, യഥാർത്ഥത്തിൽ പരമ്പരാഗതമായ ഒരു നിലപാട്. പക്ഷെ ഇന്ന് ഞങ്ങൾ മിക്കാറുമൊക്കെ എക്സ്പയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്, എക്സ്പയറി ഡേറ്റുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. വീട്, കാറ്, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഇതൊക്കെ കിട്ടുമെന്നൊക്കെയാണ് ഇപ്പോൾ പുതിയ മതബോധനങ്ങൾ പോലും സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്, ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ സംസാരിക്കേണ്ടത്. അങ്ങനെ ഇൻസ്പയറിംഗ് ആയിട്ട് ഒരു മതമേലധ്യക്ഷൻ സംസാരിച്ചത് ഈ അടുത്ത കാലത്ത് കേട്ടത്, ഞാൻ ആ വാക്യം പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണെന്ന്, മൈ ഗോഡ് ഈസ് നോട്ട് കാത്തലിക്, പോപ്പ് ഫ്രാൻസിസ് ആണ് പറഞ്ഞത്, എന്റെ ദൈവം കത്തോലിക്ക എന്നല്ല എന്ന് പറഞ്ഞത്. അപ്പൊ ദൈവം ക്രിസ്ത്യാനിയാണോ? സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞിട്ടാണ് മാലാഖമാരെ കർത്താവിന്റെ വരവിനെ കുറിച്ച് ഈ ലോകത്തെ അറിയിക്കുന്നത്. അപ്പോ മാനവികതയുടെ അന്തസ് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം സംഭവിച്ചിട്ടുള്ളത്. എല്ലാ ഡീഹ്യൂമനൈസേഷനെയും അതിജീവിച്ചുകൊണ്ട് മാനവികതയുടെ അന്തസ് തിരികെ പിടിക്കാനായിട്ടുള്ള ഒരു പരിശ്രമമാണ് യഥാർത്ഥത്തിൽ ഇൻകാർണേഷൻ എന്ന് പറയുന്നത്. എല്ലാ മനുഷ്യാവതാരങ്ങളും അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളാണ്. നമ്മളും ഒക്കെ ഓരോ ഇൻകാർണേഷനാണ്, ഓരോ മനുഷ്യ അവതാരങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിൽ. ഡെസ്മണ്ട് ടുട്ടു എന്ന് പറയുന്ന ബിഷപ്പ്, അദ്ദേഹത്തിന് നോബൽ പ്രൈസ് വരെ ശുപാർശ ചെയ്തിട്ടുള്ള ആളാണ്, വളരെ വയോധികനായ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഈ പള്ളിയിൽ നിന്ന് ആളുകൾ സ്വർഗസ്ഥനായ പിതാവ് എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മുഖത്തേക്ക് നോക്കിയാൽ ദൈവം എല്ലാവരുടെ അപ്പനാണെന്നും എല്ലാവരും ഈ ഭൂമിയിലുള്ള എല്ലാവരും സഹോദരി സഹോദരന്മാരാണെന്നും ഒക്കെയുള്ള ഒരു ഭാവം അവരുടെ മുഖത്തുണ്ട്. പക്ഷെ അവർ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി അവരിൽ ചിലരുടെ പ്രവൃത്തി കണ്ടാൽ ദൈവം അവരുടെ അപ്പനും വേറെ ചിലരുടെയൊക്കെ രണ്ടാനപ്പനുമാണെന്ന് തോന്നിപ്പോകും എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഞങ്ങളുടെ പിതാവ് എന്ന് പറയുമ്പോൾ ഈ ഒരു സാഹോദര്യത്തിന്റെ ബോധ്യം ഉണ്ടാകണം. പിന്നെ പിതാവ് എന്നുള്ള വാക്ക്, പിതാവ് എന്ന് നമ്മൾ ഒരാളെ അഭിസംബോധന ചെയ്യുമ്പോൾ അയാളുടെ കുറച്ച് ഗുണങ്ങളൊക്കെ നമ്മൾ കാണിക്കണം. നമ്മുടെ അപ്പന്റെ ഗുണം നമുക്കില്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മളെ ചിലപ്പോൾ വളരെ മോശമായ ചീത്ത വിളിക്കാൻ സാധ്യതയുണ്ട്, അസഭ്യം പറയാൻ സാധ്യതയുണ്ട്. ദൈവം വിശുദ്ധനാണ്, ദൈവം കരുണയുള്ളവനാണ്, ദൈവം സൽഗുണപൂർണനാണ്. അപ്പൊ നിശ്ചയമായിട്ടും പിതാവേ എന്ന് ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ടെങ്കിൽ വിശുദ്ധിയിൽ വളരാനുള്ള പരിശ്രമം ഉണ്ടായിരിക്കണം, കരുണയിൽ വർദ്ധിക്കാനുള്ള പരിശ്രമം ഉണ്ടാവണം, സൽഗുണപൂർണതയിലേക്കുള്ള ഒരു പ്രയാണവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ വാക്കിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. എന്താണ് ദൈവത്തിന്റെ പേര്? യഹോവ എന്നുള്ള പേര് മോശയ്ക്ക് ദൈവം കൊടുത്തതാണ്. മുൾപ്പടർപ്പിലുള്ള ദർശനത്തിൽ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ള വാക്കിൽ നിന്നാണ് യഹോവ എന്നുള്ള പേര് ഉത്ഭവിക്കുന്നത്. പിന്നീട് നമ്മളിപ്പോ ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നത് വിശുദ്ധ തൃത്വം എന്ന് നമ്മളിപ്പോ പുതിയ കാലത്ത് പ്രത്യേകിച്ചും കപ്പദോക്യൻ പിതാക്കന്മാരെ ട്രിനിറ്റേറിയൻ ഗ്രാമർ നമ്മളെ പഠിപ്പിച്ചതിന് ശേഷം തൃത്വ സംബോധനയാണ് നമ്മൾ ദൈവത്തെ നടത്തുന്നത്. എന്നാൽ ഈ തൃത്വ വ്യാകരണം രൂപപ്പെടുത്തുന്ന സമയത്ത് നസിയാൻസിലെ വിശുദ്ധനായ ഗ്രിഗോറിയസ് പറയുന്നുണ്ട്, ദൈവത്തിന്റെ പേര് തൃത്വമെന്ന് നമ്മൾ അഭിസംബോധന ചെയ്യുന്നുണ്ടെങ്കിലും ദൈവം തൃത്വമല്ല. പിന്നെയോ, മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവിലൂടെ നമുക്കുണ്ടായ ദൈവാനുഭവങ്ങൾക്ക് മനുഷ്യനിട്ട പേരുകളാണ് പിതാവ് പുത്രൻ. അത് അവന്റെ പരിമിതിയാണ്, ബുദ്ധിയുടെ പരിമിതിക്ക് എത്താവുന്ന തരത്തിൽ അതിന്റെ പാരമ്യത്തിൽ അവൻ എത്തിയിട്ട് ആ അനുഭവങ്ങൾ കിട്ട പേരുകളാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്. ദൈവം അതാണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ബുദ്ധിക്ക് എത്താവുന്നത് അവിടം വരെയുള്ളൂ, എന്നാൽ അതിനും അപ്പുറത്താണ് ദൈവം എന്നുള്ള ബോധം. ഇതിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാനാവുന്നത് ദൈവത്തിന്റെ തിരുനാമം പോലും നമ്മുടെ ബുദ്ധിക്ക് എത്തുന്നതിൽ അപ്പുറമാണെങ്കിൽ അവന്റെ സത്ത അതിലും അപ്പുറത്താണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പള്ളിയിൽ പോയി ആരാധിക്കുമ്പോൾ നമുക്കുണ്ടാവേണ്ട അടുത്ത ബോധത്തിന്റെ ഉണർവ് എന്താണെന്ന് ചോദിച്ചാൽ, ക്ഷമിക്കണം, നമ്മളൊരു കടൽ തീരത്ത് പോയി നിൽക്കുമ്പോൾ, ഒരു വലിയ മലയുടെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്ര ചെറുതാണ്. വലിയൊരു കടലിന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെറുതാണ്, അവിടെ ഒരു മരത്തിന്റെ ഒരു വലിയ മലയുടെ മുമ്പിലൊക്കെ എന്ത് ചെറുതാണ്. അങ്ങനെയാണെങ്കിൽ ആകാശത്തെയും ആകാശത്തിന് മീതെയുള്ള വള്ളങ്ങളെയും സകലകാരികളെയും മൃഗങ്ങളെയും കന്നുകാലികളെയും ഇഴയന്തുക്കളെയും പക്ഷികളെയും പറവുകളെയും സൃഷ്ടിച്ചവനായ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് എന്ത് അവബോധമാണ് ഉണ്ടാവേണ്ടത്? അതായത് വർഷിപ്പിംഗ് കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാകേണ്ട ബോധം എന്ന് പറയുന്നത് നമ്മൾ ആരാധനയ്ക്ക് വരുമ്പോൾ നമ്മൾ അഡ്രസ് ചെയ്യുന്നത് ഇൻഫിനിറ്റിയാണ്. ഇൻഫിനിറ്റി അഡ്രസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഫൈനൈറ്റ് നേച്ചറിനെ കുറിച്ചുള്ള ബോധമാണ് ഓരോ ആരാധന കഴിയുമ്പോഴും നമുക്കുണ്ടാവേണ്ടത്. നമ്മളെ കുറെ കൂടി വിനീതരാക്കുന്ന പ്രക്രിയയാണ്, കുറെ കൂടി വിനയമുള്ളവരാക്കുന്ന പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ ആരാധന എന്ന് പറയുന്നത്. കന്യകമറിയാം നിരന്തരം ദേവാലയത്തിൽ കാഴ്ചയപ്പം കഴിച്ച് ജീവിച്ചപ്പോൾ അവൾ ഭൂമിയിൽ ഏറ്റവും താഴ്മയുള്ളവളായി. യഥാർത്ഥത്തിൽ ആരാധനാ ജീവിതം നമ്മൾ സംഭവിപ്പിക്കേണ്ട യഥാർത്ഥ പരിവർത്തനം എന്ന് പറയുന്നതും നിരന്തരമായ പള്ളിയിൽ പോക്കും ആരാധനാ സംസർഗവും പ്രാർത്ഥനാ കൂട്ടായ്മകളും ഒക്കെ നമ്മളിൽ ഉണ്ടാക്കേണ്ട അവാന്തര പരിണാമം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു വിനയത്തിലേക്കുള്ള ഒരു വളർച്ചയാണ്. അതുകൊണ്ടാണ് നിന്റെ തിരുനാമം എന്ന് പറയുന്ന ആ ഒരു വലിയ അഡ്രസ്സ് ഇൻഫിനിറ്റി അഡ്രസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവന്റെ അനന്തമായ സ്നേഹത്തിന്റെയും അളവറ്റ കരുണയുടെയും മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളൊക്കെ എത്ര കുറച്ചാണ് സ്നേഹിക്കുന്നത്, നമ്മുടെയൊക്കെ സ്നേഹത്തിന് എന്ത് ദൂരമുണ്ട്. നമുക്ക് പ്രിയപ്പെട്ടവർ, അല്ലെങ്കിൽ നമ്മുടെ അയലോക്കംകാർ, അല്ലെങ്കിൽ നമ്മൾ അപൂർവമായി എവിടെയോ കണ്ടുമുട്ടി നമ്മൾ കരുണ ചെയ്തിട്ടുള്ള അപരിചിതര്, അതിനപ്പുറത്തേക്കൊന്നും നമ്മുടെ സ്നേഹം ഇതുവരെ സഞ്ചരിച്ചിട്ടില്ല, നമ്മുടെ കരുണ സഞ്ചരിച്ചിട്ടില്ല. അപ്പൊ ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ സ്നേഹം ഇതൊക്കെ എത്രയോ വലുതാണ്, നമ്മൾ എത്രയോ ചെറുതാണ് എന്നുള്ളൊരു ബോധ്യം നമ്മുടെ ഉള്ളിൽ, ബോധം നമ്മുടെ ഉള്ളിൽ ഇത് ഉണർത്തും. മൂന്നാമത് നിന്റെ രാജ്യം വരണമെന്ന് പറയുന്നു. എല്ലാ രാജ്യങ്ങൾക്കും അതിരുണ്ട് ഈ ഭൂമിയിൽ. അതിരുകളുള്ളിടത്തെല്ലാം സംഘർഷങ്ങളുണ്ട്, ടെൻഷനുണ്ട്. ബോർഡർ ലൈൻ ഉള്ളിടത്തെല്ലാം ടെൻഷനുണ്ട്, അവിടെ കാവൽക്കാർ കാണും, യുദ്ധം കാണും ഒക്കെ ഉണ്ട്. എന്നാൽ ദൈവരാജ്യത്തിന് അതിരില്ല. അതിരില്ലാത്ത സ്നേഹത്തെ, അതിരില്ലാത്ത കരുണയെ അത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവരാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ എന്റെ ഉള്ള് കുറെ കൂടി വിശാലമാക്കി, എന്റെ ഉള്ളില് അതിരുകളില്ലാതെ, എന്റെ ധാരണകൾക്കപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ, എന്റെ അറിവുകൾക്കപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ എന്നെ ഒന്ന് ഉണർത്തണമേ, നിന്റെ രാജ്യത്തോളം വളരാൻ എന്നെ ഉണർത്തണമേ എന്ന് ആ വരിക്കാത്തുണ്ട്. അടുത്തത് നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമെന്ന് പറയുന്നു. എന്താണ് സ്വർഗം എന്നുള്ളതിന്റെ നിർവചനം ആ വാരിക്കകത്ത് കിടപ്പുണ്ട്. ദൈവത്തിന്റെ ഇഷ്ടം നടപ്പിലാകുന്ന സ്ഥലമാണ് സ്വർഗം. എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടം നടപ്പിലാക്കാൻ അത്ര എളുപ്പമല്ല. എന്താണ് അനുസരണം എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും പറയും പറഞ്ഞാൽ കേൾക്കുന്നതാണ് അനുസരണം. എന്നാൽ കുറച്ചുകൂടി അറിവുള്ളവർ പറയും പറയാതെ കേൾക്കുന്നതാണ് അനുസരണം. ഇങ്ങനെ ഇത് ഒരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോഴാണ് നമ്മുടെ അന്തോണിയസ് തിരുമേനി രണ്ട് പഴഞ്ചൊല്ലും കൂടെ പഠിപ്പിച്ചത്. തിരുമേനി പറഞ്ഞു, പറഞ്ഞാ കേൾക്കുന്നവനെ കണ്ടാ കുളിക്കണം. പറഞ്ഞാ കേൾക്കുന്നവരുടെ കാലത്ത് നാട് മുടിഞ്ഞു പോകും. തിരുവന് പറഞ്ഞു, കുഞ്ഞെ എന്റെ പാസ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് നീ പോകുന്നിടത്തൊക്കെ ഇതോടെ പറഞ്ഞേക്കാൻ പറഞ്ഞായിരുന്നു. അപ്പൊ അതുകൊണ്ട് അനുസരണം എന്ന് പറയുന്നത് പറഞ്ഞാൽ കേൾക്കുന്നതല്ല, പറയാതെ കേൾക്കുന്നതാണ്. ഇനി പറയുന്നത് ഓർമ്മയിൽ ഉണ്ടാവണം. ദൈവം ആദമിനോട് പറഞ്ഞു, ആദമേ ആദമേ ഈ പഴം പറിച്ച് തിന്നരുത്. ആദം കേട്ടു, പറഞ്ഞത് കേട്ടു, പക്ഷെ അനുസരിച്ചില്ല. ഗച്ഛമന തോട്ടത്തിൽ വെച്ച് പുത്രൻ തമ്പുരാൻ പിതാവാൻ ദൈവത്തോട് ചോദിച്ചു, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കിത്തരണം. പിതാവ് ഒന്നും പറഞ്ഞില്ല, പക്ഷെ പുത്രൻ കേട്ടു. ഒന്നാമത്തെ തോട്ടത്തിൽ പറഞ്ഞിട്ടും കേട്ടില്ല, രണ്ടാമത്തെ തോട്ടത്തിൽ പറയാതെ കേട്ടു. അങ്ങനെ പറയാതെ കേട്ട സമയത്ത് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നുണ്ട്, അവൻ പ്രാർത്ഥിക്കുകയായിരുന്നു ഗെത്സെമനയിൽ. അവന്റെ വിയർപ്പ് രക്തത്തുള്ളിയാവുന്ന തരത്തിൽ അവൻ പ്രാർത്ഥിച്ചത്. പരിശുദ്ധനായ പാമ്പാടി തിരുമേനി പറയും, ദൈവപുത്രനായ യേശു തമ്പുരാൻ വിയർപ്പ് രക്തമാവുന്ന തരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ദൈവത്തിന്റെ ഇഷ്ടം നടപ്പിലാക്കുവാൻ പഠിപ്പിച്ചതേ എങ്കിൽ നിസ്സാരന്മാരായ നമ്മളൊക്കെ ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കുവാൻ എത്ര അധികമായിട്ട് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറയും. അപ്പോ ദൈവേഷ്ടം നടപ്പിലാകണമേ എന്ന് പറഞ്ഞാൽ അതിന് ശക്തമായ പ്രാർത്ഥനയുടെ പശ്ചാത്തലം ആവശ്യമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നു. അടുത്തതായിട്ട് സൗകര്യം എന്താണ്, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ എന്ന് പറയുന്നു. പുൽക്കൊടിയെ പോലും കരുതുമെന്ന് പറയുന്നവനാണ് അപ്പം ചോദിക്കാൻ പറയുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മുഴുവൻ സ്വർഗസ്ഥനായ പിതാവിന് അറിയാമെന്ന് പറയുന്ന ദൈവം എന്തിനാണ് പിന്നെ നിങ്ങളോട് അപ്പം ചോദിക്കാനായിട്ട് പറയുന്നത്? അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കുണ്ട്, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം എന്നാണ്. എനിക്കാവശ്യമല്ല, ഞങ്ങളുടെ പിതാവ് എന്ന് പറഞ്ഞ ഇതുപോലെയുള്ള ഒരു സാമൂഹിക മാനം അവിടെ ഈ ഞങ്ങൾക്ക് എന്ന് പറയുന്ന വാക്കിനുണ്ട്. ദൈവം ആദിയില് എല്ലാം സൃഷ്ടിച്ചപ്പോ ഓരോന്നും കഴിഞ്ഞപ്പോ ദൈവം എല്ലാം നല്ലതാണെന്ന് പറഞ്ഞു. ഒറ്റ കാര്യം മാത്രമേ ദൈവം പറഞ്ഞുള്ളൂ നല്ലതല്ലെന്ന്. എന്നതാ? മനുഷ്യൻ ഒറ്റയ്ക്ക് നടക്കുന്നത് നല്ലതല്ല. ഒന്നുകിൽ കല്യാണം കഴിച്ചോണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും കമ്മ്യൂണിറ്റിയിൽ താമസിക്കണം എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒറ്റയ്ക്കായിരിക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഒരു കൂട്ടായ്മയിൽ ജീവിക്കുന്ന സമയത്ത് മാത്രമാണ്, ആരുടെയെങ്കിലും ഒക്കെ ഒപ്പം താമസിക്കുമ്പോൾ മാത്രമാണ് നമുക്കൊരു പ്രതിബദ്ധത ഉണ്ടാവുന്നത്, പങ്കിടിയിൽ ഉണ്ടാവുന്നത്, പരസ്പരമുള്ള ഉരസലുകളിലൂടെ നമ്മളൊന്ന് പാകപ്പെടുന്നത് ഒക്കെ ഈ ഒരു ഒരു ഒരുമിച്ചുള്ള സഹവാസത്തിൽ കൂടിയാണ്. അത് ഞങ്ങൾക്ക് എന്നുള്ള വാക്കിന്റെ ഒരു അർത്ഥം. വ്യാവഹാരിക അർത്ഥത്തിൽ അപ്പം അടിസ്ഥാനപരമായ ആവശ്യങ്ങളെ, ജീവസന്ധാരണത്തിനുള്ള ആവശ്യങ്ങളെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും അതിന് വളരെ സാക്രമെന്റൽ ആയിട്ടുള്ള ഒരു വാല്യൂ ആ ഭാഗത്തുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഏത് തക്സയിലാണെങ്കിലും സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന നമ്മൾ ചൊല്ലുന്നുണ്ട്. അത് ഏത് ഭാഗത്താണ് ചൊല്ലുന്നത്? വിശുദ്ധ കുർബാനയ്ക്ക് നാല് ഭാഗമുണ്ടെന്ന് നമുക്കറിയാം. എടുക്കുക, വാഴ്ത്തുക, നുറുക്കുക, കൊടുക്കുക. നാല് ഭാഗമാണുള്ളത്. അതിൽ എടുക്കുന്നത് എടുത്തു, തുയോഗ കഴിഞ്ഞു, വിശ്വാസ പ്രമാണം വരെ കഴിഞ്ഞു. പിന്നെ വാഴ്ത്തുകയാണ്, ദർഗായിലേക്ക് കയറി വാഴ്ത്തുന്നു. അതിനുശേഷം കണ്ണിപ്പിന്റെ സമയത്ത് നുറുക്കുന്നു, പിന്നെ കൊടുക്കുന്നു. അപ്പൊ സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന ചൊല്ലുന്നത് നുറുക്കി കഴിഞ്ഞ് കൊടുക്കുന്നതിന് മുമ്പാണ്. അപ്പം കൊടുക്കുന്നതിന് മുമ്പാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ എന്നുള്ള പ്രാർത്ഥന അവിടെ ചൊല്ലുന്നത്. അതുകൊണ്ട് മാക്സിമോസിനെ പോലുള്ള പിതാക്കന്മാർ പറയുന്നത് ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം എന്ന് സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥനയിൽ ചൊല്ലുന്നത് ജീവനുള്ള അപ്പത്തെ കുറിച്ചുകൂടി അവിടെ പരാമർശിക്കുന്നുണ്ട്. നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ നിലനിർത്തുന്ന നിത്യജീവനായുള്ള ആഹാരം, അതിനെ കുറിച്ച് കൂടി അവിടെ അതിനൊരു അർത്ഥതലമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇന്ന്, ടുഡേ എന്നുള്ളത് പ്രസന്റ് ഹിസ്റ്ററിയെ, വർത്തമാനകാല ചരിത്രത്തെ തന്നെ സൂചിപ്പിക്കുന്നു എന്നാണ്. വർത്തമാനകാല ചരിത്രത്തിന്റെ പ്രത്യേകത നമ്മളുടെ ഒരു ആത്മീയമായ അർത്ഥത്തിൽ പറഞ്ഞാല് യേശു ക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവിന് രണ്ടാമത്തെ വരവിന് ഇടയ്ക്കുള്ള സമയം, എസ്കറ്റോളജിയുടെ സമയം, യുഗാന്ത്യകാലം, ഈ കാലത്ത് നമ്മളുടെ ആത്മീയ ജീവൻ നിലനിർത്തുന്നത്, ശരീരത്തിൽ വസിക്കുമ്പോഴും ശരീരം വിട്ടാലും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിൽ നമ്മെ കരുത്തുള്ളവരാക്കുന്നത് ഈ ഒരു നിത്യജീവന്റെ ആഹാരമാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി അവിടെ ഉണ്ട്. അടുത്തത് ഞങ്ങളോട് ക്ഷമിക്കണം എന്നുള്ളതാണ്. അതൊരു കണ്ടീഷണൽ ക്ലോസ് ആണ്. നമ്മുടെ കടക്കാരോട് നമ്മൾ ക്ഷമിച്ചില്ലെങ്കിൽ ദൈവം നമ്മളോട് ക്ഷമിക്കില്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം അത് പ്രാർത്ഥിക്കാനായിട്ട്. കാരണം ക്ഷമിച്ചില്ലെങ്കിൽ പിന്നെ പ്രാർത്ഥിച്ചിട്ടും ഇല്ല, കാര്യങ്ങളൊന്നും അവിടെ നേടാനില്ല. നമുക്ക് പ്രാർത്ഥനയുടെ നീളം കുറയ്ക്കാൻ ആ വരി വേണമെങ്കിൽ ഉപേക്ഷിക്കാവുന്നതേ ഉള്ളൂ, കാരണം വെറുതെ സമയം കളയണ്ടല്ലോ. അടുത്തത്, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് എന്നാണ് പറയുന്നത്. എന്താണ് ജീവിതത്തിൽ ഏറ്റവും വലിയ പരീക്ഷ? പിശാചിന്റെ അപ്പൻ ആരാണ്? കർത്താവ് ഇടയ്ക്ക് പറയുന്നുണ്ട് ഞങ്ങൾ പിശാചിന്റെ അപ്പന്മാരാണെന്ന് പറയുന്നത്. പിശാചിന്റെ അപ്പൻ അഹങ്കാരം. കാരണം നമ്മളുടെ സാത്താന്റെ ഉത്ഭവത്തെ കുറിച്ചുള്ള നമ്മുടെ ഐതിഹ്യത്തിലൊക്കെ അഹങ്കാരത്തിൽ നിന്നാണ് പിശാച് ഉത്ഭവിക്കുന്നത്. യേശു തമ്പുരാന്റെ ഐഹിക ജീവിത കാലം മുഴുവൻ ഈ അഹങ്കാരത്തിനെതിരെയുള്ള സമരമാണ്. അവനെ രാജാവാക്കുവാൻ ഭാവിക്കുന്ന സമയത്ത് അവൻ അതുവഴി സൈഡിൽ കൂടെ പിൻവാങ്ങിപ്പോയി. അല്ലെങ്കിൽ ജനക്കൂട്ടം അപ്പം എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ സന്തോഷമായിട്ട് വന്നേന്നേരെ എല്ലാവരും വളരെ കൊള്ളാം നല്ല പ്രശംസയൊക്കെ പറയാൻ വന്നേന്നേരെ കർത്താവ് അക്കരയ്ക്ക് പോയി എന്ന് പറഞ്ഞു. പടകിൽ കയറി നേരെ കർത്താവ് സ്ഥലത്ത് നിന്ന് വിട്ടു. ഇങ്ങനെ പല സ്ഥലങ്ങളിലും കർത്താവ് പിൻവാങ്ങി പോകുന്നതായിട്ട് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്ന സമയത്ത്, കാനായിലെ അത്ഭുതത്തിന്റെ സമയത്ത്, എന്തുകൊണ്ടാണ് യേശു തമ്പുരാൻ ആദ്യം ഒരു വിമുഖത കാണിച്ചത് എന്നുള്ളതിനെ കുറിച്ചൊരു വ്യാഖ്യാനം അടുത്തിടയ്ക്ക് വായിക്കാനിടയായി. അമ്മ പറഞ്ഞിട്ടും കർത്താവ് ആദ്യം ഒന്ന് മടിച്ചു. അത് കർത്താവ് പരസ്യ ശുശ്രൂഷ ആരംഭിച്ചിട്ടില്ല, താൻ അറിയപ്പെട്ടു പോകുമെന്നുള്ള ഭീതി കൊണ്ടാണ് കർത്താവ് ആദ്യം തന്നെ എന്റെ കഴിവുകളോ അല്ലെങ്കിൽ എന്നെ കുറിച്ചുള്ള ഒരു ഒരു പുതിയ ബോധം ആളുകൾക്ക് പെട്ടെന്ന് ലഭിച്ചു പോകുമെന്നുള്ള ഒരു ഭീതി കൊണ്ട് കർത്താവ് നികളത്തിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു പിന്മാറ്റം കാണിച്ചു തന്നാണെന്ന് പറയുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, പിശാചിനെ പുറത്താക്കുമ്പോഴും രോഗികളെ സൗഖ്യമാക്കുമ്പോഴും ഒക്കെ കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, അമർച്ചയായി കൽപ്പിച്ച് ഇത് പരസ്യപ്പെടുത്തരുത്, ഇതിന് പരസ്യം കൊടുക്കരുത് എന്ന് വളരെ ശക്തമായിട്ട് കർത്താവ് താക്കീത് ചെയ്ത് സൗഖ്യം പ്രാപിച്ചവനോടും ശിഷ്യന്മാരോടും കണ്ടു നിന്നവരോടും ഒക്കെ പറഞ്ഞു വിടുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ഒരു അഹം മുണ്ഡനം ചെയ്യലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. ഈ പ്രസംഗിച്ചത് മുഴുവൻ യേശു കാണിച്ചതെന്ന്, അതാണ് കഷ്ടാനുവാഴ്ച. ആദ്യം മോശാനയില് കഴുതയുടെ പുറത്ത് പോകുന്നു, പിന്നീട് അരയിൽ തോർത്തെടുത്തിട്ട് ഒരു പുതിയ മനോഭാവം, വിനയത്തിന്റെ യഥാർത്ഥ മനോഭാവം കാണിക്കുന്നു. ഒടുവിൽ വലിയ വെള്ളിയാഴ്ച എല്ലാ നിരാസങ്ങളും തിരസ്കാരങ്ങളും നിന്ദനങ്ങളും ഉണ്ടായിട്ടും നന്മ മാത്രം തിരിച്ചു പകർന്നുകൊണ്ട് യേശു തമ്പുരാൻ കുരിശിൽ കിടന്ന് അതിനെ എത്ര ക്രിയാത്മകമായിട്ട് ഈ ലോകത്തെ നേരിടണം, ഇതിന്റെ തിന്മകളെ നേരിടണം എന്ന് വ്യക്തമായിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞു. ഒരു പുതിയ ഭാഷയും പുതിയൊരു പുതിയ സംസ്കാരവും പുതിയൊരു സമീപനവും പുതിയൊരു ഭാവുകത്വവും യഥാർത്ഥത്തിൽ യേശു തമ്പുരാൻ ഈ മനുഷ്യ കുലത്തിന് മുഴുവൻ സമ്മാനിച്ചിട്ടാണ് അവൻ ഉയർത്തെഴുന്നേൽക്കുന്നത്. അതുകൊണ്ട് പരീക്ഷ എന്ന് പറയുന്നത് അഹങ്കാരത്തിലേക്ക് വീണു പോകാതിരിക്കാനുള്ള പരീക്ഷ, അതിനുവേണ്ടിയുള്ള പരീക്ഷകളാണ് നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ യഥാർത്ഥത്തിൽ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ട് ഇരിക്കണം. ഇങ്ങനെ ഓരോ വരിയും തണലാവുന്ന പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ പിതാവ്. അതിലെ ഓരോ വരി, ഇതിപ്പോ ഒരു 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 ദിവസം മുഴുവൻ വേണമെങ്കിലും നമുക്ക് സംസാരിക്കാനുള്ള ആശയങ്ങൾ ഈ ഒരു വരി, നമ്മുടെ ഓരോ വരികളും ഈ പ്രാർത്ഥനയിലെ നമുക്ക് സമ്മാനിക്കും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ആരാധനയിലെ ഓരോ പ്രാർത്ഥനകളും പിതാക്കന്മാർ ക്രമീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സാക്രമെന്റൽ ഹ്യൂമനിസം, കൗദാശികമായ അല്ലെങ്കിൽ ആരാധനാ ജീവിതത്തിൽ ഊന്നിയുള്ള ഒരു മാനവികത ഈ ലോകത്തിന് സമ്മാനിക്കാനുള്ള ഒരു ബാധ്യത, പ്രത്യേകിച്ചും ഓർത്തഡോക്സ് സഭകൾക്ക്, ആരാധനയ്ക്ക് ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഓർത്തഡോക്സ് സഭകൾക്ക് നന്നായിട്ടുണ്ട് എന്നുള്ളൊരു ബോധം 50 വർഷം മുമ്പ് പോലീസ്മാർ ഗ്രിഗോറിയസ് തിരുമേനി വളരെ ദീർഘദർശനപരമായ രൂപത്തിൽ തന്നെ ഇന്നുണ്ടാവാനിടയുള്ള ഈ സയന്റിഫിക് ഹ്യൂമനിസത്തിലൂടെ നാം നേരിടുന്ന ആന്തരിക ദുർബലതയ്ക്ക് പരിഹാരമായി നമ്മുടെ ആന്തരികമായ കരുത്ത് വീണ്ടെടുക്കാൻ, നമ്മുടെ വ്യക്തിത്വത്തെ, നമ്മുടെ ബോധത്തെ കുറെ കൂടി ഉണർത്തി ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു വഴി തന്നെ തിരുമനസ്സുകൊണ്ട് നമുക്ക് കാട്ടിത്തന്നിട്ടുണ്ട്. എല്ലാം ദൈവമഹത്വത്തിന് കാരണമാകും. അവന്റെ രാജ്യത്തിന് വേണ്ടി അവന്റെ ശക്തിയാൽ ഇത് സംഭവിക്കും. രാജ്യവും ശക്തിയും മഹത്വവും അവനുള്ളതാണ്. അത് ലൂക്കോസിന്റെ സുവിശേഷത്തിലില്ല, എന്നാൽ മത്തായിയുടെ സുവിശേഷത്തിൽ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു വരിയാണ് അവസാന ഭാഗത്ത് പറയുന്നത്. അതുകൊണ്ട് ഈ പ്രാർത്ഥന ക്രിസ്തു ബന്ധത്തിലെ നമ്മുടെ നിർമ്മല സ്ഥായികൾ വീണ്ടെടുത്ത് തരാനുള്ള ഒരു പ്രാർത്ഥനയായിട്ട് നമ്മുടെ ബോധത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് നിർത്തുന്നു. വീണ്ടും നിങ്ങളുടെ നല്ല ശ്രദ്ധയ്ക്ക് നന്ദി.
കൗദാശിക ജീവിതത്തിന്റെ പ്രാധാന്യവും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്നുള്ള കർത്തൃ പ്രാർത്ഥനയുടെ
അർത്ഥവും വ്യാപ്തിയും എല്ലാം അതിന്റെ പ്രാധാന്യവും ഒക്കെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ഇന്നത്തെ ഈ ധ്യാനം പ്രയോജനപ്പെട്ടു എന്നുള്ളത് ചെയ്യില്ല. അച്ഛന്റെ ഓരോ വാക്കുകളും വളരെയേറെ ഇൻസ്പയറിംഗ് ആണ്. അതൊരു വലിയ മാനവികത അല്ലെങ്കിൽ മനുഷ്യ സംസ്കാരത്തിന്റെ പ്രാധാന്യം, മനുഷ്യബന്ധങ്ങളുടെ മനുഷ്യ സംസ്കാരത്തിന്റെ പ്രാധാന്യം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്നുള്ള പ്രാർത്ഥനയിൽ ഉണ്ട് എന്നുള്ളതും കൗദാശിക ജീവിതത്തിലൂടെ ആ മനുഷ്യ സംസ്കാരത്തെ വളർത്തുവാൻ സാധിക്കുമെന്നുള്ളതും കൗദാശിക ബന്ധത്തിലൂടെ മനുഷ്യ സൃഷ്ടിയിലേക്ക് കടന്നു വന്നവരൊക്കെ അത് ഉൾക്കൊള്ളാൻ സാധിക്കാതെ പോകുന്നതിന്റെ ഏറ്റവും ശക്തമായ തെളിവാണ്. കഴിഞ്ഞ നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ, കഴിഞ്ഞ ഒരു ദിവസം ഓസ്ട്രേലിയയിൽ ഒരു പെണ്ണ് ചെയ്ത പണി സ്വന്തം ഭർത്താവിനെ പൊട്ടാസ്യം സയനൈഡ് കുത്തിവെച്ചു കൊന്നു. കൗദാശിക ബന്ധത്തിലൂടെ ഒന്നാക്കി തീർത്ത ഞങ്ങളിൽ നിന്ന് മാത്രം ഇനി നീ പറയണം ഞങ്ങൾക്ക് വേണ്ടിയുള്ളത്, അല്ല ഇനി നമുക്ക് വേണ്ടിയുള്ളത് പാടുള്ളൂ അല്ലേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ളത് അല്ല നിനക്ക് എന്നുള്ളതിന് പാടില്ല. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ടു, അതുകൊണ്ട് ഇനി നമ്മളെന്നേ ഉള്ളൂ. അതുകൊണ്ട് പ്രാർത്ഥനയും പഠിപ്പിച്ചു സ്വർഗസ്ഥനായ ഞങ്ങളുടെ, ഏകൻ എന്നുള്ള അർത്ഥമേയില്ല. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അതുകൊണ്ട് അവന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതും നമ്മൾ നിന്നായിരിക്കണം. അങ്ങനെ കൗദാശിക ബന്ധത്തിലൂടെ നമ്മളാക്കി സൃഷ്ടിച്ച പോലും എന്നിട്ട് പോലും സ്വന്തം താല്പര്യങ്ങൾക്ക് മാത്രമാണ്, അത് അതൊക്കെ മനുഷ്യൻ ഇന്ന് കേൾക്കേണ്ടി വരും. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്നുള്ളതാണ്. ഒരെണ്ണം കേൾക്കുമ്പോൾ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒരെണ്ണം കാണുമ്പോൾ അതിനുള്ള ഭയവും അറപ്പും വിദ്വേഷവും ഒക്കെ മനുഷ്യനിൽ വർദ്ധിക്കുകയും പിന്നെ ഇതുണ്ടാകുകയില്ലേ ചെയ്യും. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും തെറ്റി. ഇതിപ്പോ ആദ്യത്തെ സംഭവമല്ല, ഓസ്ട്രേലിയയിലെ ദമ്പതികൾ ചെയ്ത അത് ആദ്യത്തെ സംഭവമല്ല. ഈ അടുത്ത സമയത്തായിട്ട് നാം കണ്ടുകൊണ്ടിരിക്കുന്ന വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സമൂഹത്തിൽ പോലും കണ്ടിട്ടിരിക്കുന്നു. അപ്പൊ പിന്നെ ഈ ഞങ്ങൾ എന്നുള്ളത് കൗദാശിക ബന്ധത്തിൽ നമുക്ക് ആ പ്രാർത്ഥന എങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയ്ക്ക് ഒരുപാട് അർത്ഥമുണ്ട്. അതെനിക്ക് തോന്നി എന്നും പഠിക്കണം നമ്മളിങ്ങനെ. അച്ഛനിപ്പോ ഈ ധ്യാനം നടത്തിയ പോലെ എല്ലാ ദിവസവും നമ്മൾ ഇതെടുത്ത് വെച്ച് ധ്യാനം നടത്തണം. സ്വർഗസ്ഥനായ പിതാവ് പല പ്രാവശ്യം ഉരുവിട്ടാ മാത്രം പോരാ, പഠിക്കണം, ഓരോ ദിവസവും പഠിക്കണം. കാര്യം ഞങ്ങൾ എന്നുള്ളതിന് വലിയ വലിയ പ്രാധാന്യമോടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഗ്രഹിക്കാൻ തക്ക ഒന്നും സാധിക്കണം. അച്ഛനോടുള്ള പ്രത്യേകമായ സന്തോഷം അറിയിക്കുന്നു. അച്ഛന്റെ എല്ലാ ശുശ്രൂഷകളെയും ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഗായക സംഘം ഗാനം ആലപിക്കുന്നതും തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതുമായിരിക്കും.
സംഗീതങ്ങളിലെ 233-ാമത്തെ പേജിലെ മറപ്രേമന്റെ അനുതാപത്തിന്റെ കീർത്തനം, അതിന്റെ 234-ാമത്തെ പേജിലെ കർത്താവെ ദുശ്ചന്തകളും മുതലുള്ള ഭാഗം ദൈവം നമുക്ക്
ചിന്തകളും പാപവികാരങ്ങളുമാറ്റ കളവില്ലാത്തൊരു നൃമ്പലമാനിക്ക് കീടണമേ കർത്താവേ. വഞ്ചാതിവുകളും കുടിലതന്ത്രമതൊക്കെയുമേ നിത്യമകറ്റും ബ്രഹ്മലമാ ചിത്തമെനിക്ക് കീടണമേ. നാഥാ കോപമടുക്കാതെ വൈരമടുത്തവനോടൊന്നും ഉണ്ടാകാത്തൊരു ബ്രഹ്മലമാ ചിത്തമെനിക്ക് കീടണമേ. കർത്താവേ മലിനതയിൽ നിന്ന് മൊഴിയുന്നതുമീലോകത്തിൻ ഇമ്പം വെടിയുന്നതുമാ ശിഷ്ടം നൽകണമേ കാമവികാരമശുദ്ധതയും സുഖഭോഗഭൂമിവകയും നോ നിരൂപിക്കാതെ ഇരിക്കും ബ്രഹ്മലജിത്തം നൽകണമേ അതിഭക്ഷണവും ലഹരിയേഴോ സാധനമെന്നിവയും നിലുമേ പ്രിയമില്ലാതെ ഇരിക്കും ബ്രഹ്മലജിത്തം നൽകണമേ.
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. പ്രത്യേകമായിട്ട് നമ്മൾ രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് നമ്മൾ ഓർത്ത രാജി ബ്രെയിൻ ട്യൂമർ ബാധിച്ച് ചികിത്സയിലായിരിക്കുന്നു. അതുപോലെ തന്നെ ആലീസ് ബ്രെയിൻ ട്യൂമർ കഴിഞ്ഞ് ശക്തമായ തലവേദനയും ഒക്കെ ആയിട്ട് പ്രയാസം അനുഭവിക്കുന്നു. എലിസബത്ത് അടുത്ത നാലാമത്തെ കീമോ കഴിഞ്ഞ് ഇങ്ങനെ സുഖം പ്രാപിച്ചു വരുന്നു. അതുപോലെ തന്നെ പ്രൈസ് മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിലെ രോഗികളായിട്ട് പേരുണ്ടെങ്കിൽ നമ്മുടെ സെന്റ് തോമസിലെ ദിനദർ ഓർക്കുന്ന ഡാനിയൽ എന്ന് പറയുന്ന മകനെ ഓർക്കാം. രൂപേനെ ദൈവസ്ഥാനത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റാരെങ്കിലും ഒക്കെ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടെങ്കിൽ രോഗികളായിട്ടുള്ളവർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രയാസം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവരെ ദൈവസ്ഥാനത്തിൽ ഓർത്ത് ഈ സമയത്ത് കൃത്യമായിട്ട് പ്രാർത്ഥിക്കാം.
പ്രപഞ്ചത്തെ നിർമ്മിച്ച് സൃഷ്ടിജാലങ്ങളെ ഉരുവാക്കി മനുഷ്യനെ വസിക്കുവാനും ജീവിക്കുവാനും നന്മ ചിന്തിക്കുവാനും തക്കവണ്ണം അനുഗ്രഹീതമായ കൃപകളെ ദൈവനിശ്ചയപ്രകാരം നൽകുന്ന ഞങ്ങളുടെ ദൈവമേ, നല്ലൊരു ദിവസം അനുഗ്രഹീതമായ ചിന്തകൾ കൊണ്ട് ഞങ്ങളുടെ മനസ്സുകളെ നിറയ്ക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ബലത്താലും കൃപയാലും ഞങ്ങൾക്കൊന്ന് സാധ്യമായല്ലോ. കഴിഞ്ഞ കാലഘട്ടത്തിലൂടെ ഞങ്ങൾ പഠിച്ചതും പരിശീലിച്ചതും അജ്ഞതയുടെ വെളിച്ചങ്ങളുടെ നിഴലുകൾ ഉണ്ടായിരുന്നതിനെ തുടച്ചു മാറ്റുവാൻ പുതിയ പ്രത്യാശയും പ്രതീക്ഷയും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകപ്പെടുവാൻ ഞങ്ങളിത് ശ്രമിച്ചവർക്കും സംബന്ധിച്ചവർക്കും ഒരു നന്മയുടെ തിരുവട്ടം ലഭിക്കപ്പെടുവാനും ഇന്ന് അനുഗ്രഹീതമായ ചിന്തകളിലൂടെ കർത്താവ് സാധിപ്പിച്ചുവല്ലോ. കേവലം പ്രാർത്ഥനകളെയും ആധ്യാത്മികതയും നാവിന്റെ ഒരുവിടൽ കൊണ്ട് ഞങ്ങൾ സമർത്ഥിക്കുമ്പോൾ അത് പൂർത്തീകരിച്ചു എന്ന സ്വയം മനോഭാവത്തിൽ ഞങ്ങൾ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ അതിന്റെ ആന്തരിക ആഴങ്ങളിലേക്കും അർത്ഥങ്ങളിലേക്കും പ്രവേശിപ്പാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും അത് കഴിയാതെ പോകുന്നതിന്റെ ദുസ്വഭാവത്തെയും ദുശ്ചിന്തകളെയും ഞങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റി ഒരു പുതിയ ചക്രവാളം ഞങ്ങൾക്ക് കാണിച്ചു തരുവാൻ ഇന്ന് കർത്താവ് ഇടയാക്കിയതിൽ ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. സർവശക്തനായ ദൈവം, പ്രപഞ്ചത്തിൽ ഒഴിവാക്കപ്പെട്ട ആധുനിക സാങ്കേതിക വിദ്യകൾ ഞങ്ങളുടെ ജീവിതത്തിന്റെ സമയക്ലിപ്തകളെ മാറ്റിമറിക്കുമെങ്കിലും സുഖലോലുപത ഞങ്ങൾക്ക് നൽകുമെങ്കിലും ദൈവത്തോടുള്ള ബന്ധം അതിലൂടെ കുറയ്ക്കുമെന്ന് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചതായ അനുഗ്രഹീതമായ ദൈവം ഭൂമിയിൽ മനുഷ്യന് കൊടുത്ത പ്രാർത്ഥനയിലൂടെ ഞങ്ങൾക്കത് വീണ്ടും ചിന്തിക്കുവാനൊരു അവസരം ഒരുക്കി തന്നുവല്ലോ. ഞങ്ങളുടെ ജീവിതത്തിന് പുതിയ മാർഗനിർദ്ദേശങ്ങളും പുതിയ പ്രകാശ ഗോപുരവുമായും അത് നിലനിൽക്കുവാൻ ദൈവം സഹായിക്കണമേ. ഇന്ന് ഇതിൽ സംബന്ധിപ്പാൻ ഇടയായ എല്ലാ വ്യക്തികൾക്കായും പ്രാർത്ഥിക്കുന്നു. വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ദൈവത്തിന്റെ അനുഗ്രഹീതമായ അനുഭവങ്ങളെ കേൾക്കുവാനും മനസ്സിലാക്കുവാനും ബോധ്യപ്പെടുവാനും ഞങ്ങളുടെ മനോഭാവങ്ങളെ മാറ്റുവാനും സർവശക്തനായ ദൈവം ഞങ്ങൾക്ക് തന്ന കാരുണ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധ സഭയ്ക്ക് വേണ്ടിയും ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഈ അനുഭവം സഭയിലെല്ലാവർക്കും ഒരുപോലെ ലഭ്യമാകുവാൻ ദൈവം സഹായിക്കണമേ. ഞങ്ങൾക്ക് ആധ്യാത്മിക നേതൃത്വം നൽകുന്ന പരിശുദ്ധ ഭാവാതിരുവേണി ഉൾപ്പെടെയുള്ള എല്ലാ പിതാക്കന്മാരെയും ദൈവസന്നിധിയിൽ ഓർക്കും. പരിശുദ്ധാത്മ നിറവിൽ കാലഘട്ടങ്ങളിലൂടെ വിശ്വാസ സമൂഹത്തെ നയിക്കുവാനും ആധ്യാത്മികത പ്രചരിപ്പിക്കുവാനും പ്രകടിപ്പിക്കുവാനും ദൈവം തമ്പുരാൻ സന്നദ്ധരാക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ പ്രദേശത്തേക്ക് പരിശുദ്ധ ഭാവാതിരുമേനിയുടെ സന്ദർശനം പുതിയ ചരിത്ര നിയോഗങ്ങൾ മാത്രമല്ല ആധ്യാത്മിക തലങ്ങളിലും പുതിയ ദർശനങ്ങൾ ഉണ്ടാകുവാനുള്ളത് മുഖാന്തരമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭദ്രാസനത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ നിരന്തരമായി വിശ്വാസ സമൂഹത്തെ ഉൾക്കൊണ്ട് അവർക്ക് ദൈവത്തിന്റെ സ്നേഹം പകരുവാൻ തക്കവണ്ണം കർത്താവ് നിയോഗിച്ചിരിക്കുന്ന മഹാപുരോഹിതനിലൂടെ ഇടയാക്കണമേ. അതിനുവേണ്ടുന്ന ആയുസ്സും ശക്തിയും ആധ്യാത്മിക കൃപയും ദൈവം നൽകണമേ. എല്ലാ അഭിഷിക്തന്മാരെയും ഈ ഉണർവിന്റെ വെളിച്ചത്തിൽ കർത്താവിന്റെ ആടുകളെ മേയിക്കുവാനുള്ള സ്വർഗീയമായ വാഴ്വുകളും നിയോഗങ്ങളും നൽകി ആശീർവദിക്കണമേ. വിശ്വാസ സമൂഹത്തെ കുടുംബം കുടുംബമായി സമർപ്പിക്കുന്നു. മനുഷ്യ നന്മ നഷ്ടപ്പെടാതെ സാമൂഹിക ജീവികളോട് കടപ്പാടും ബോധ്യവും തിരിച്ചറിഞ്ഞ് മാറ്റേണ്ടുന്നതിനെ മാറ്റുവാനും കൊള്ളേണ്ടുന്നതിനെ കൊള്ളുവാനും തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകമായ നിയോഗം എല്ലാ കുടുംബങ്ങളിലും ലഭ്യമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദേവാലയങ്ങളും ദൈവത്തിന്റെ അനുഗ്രഹീതമായ വാസസ്ഥാനമാണ് ആണെന്നുള്ള നിലയിൽ അത് ചിന്തിപ്പാനും ബോധ്യപ്പെടുവാനും ഉച്ചരിക്കുന്ന പ്രാർത്ഥനകളും ലഭിക്കപ്പെടുന്ന അനുഗ്രഹങ്ങളും കർമ്മങ്ങളും നിഷ്ഠകളുമൊക്കെ ജീവിതത്തിൽ ലഭിക്കപ്പെടുന്ന ഏറ്റവും ശ്രേഷ്ഠമായ നിയോഗമാണെന്ന് കർത്താവ് ഞങ്ങളെ പഠിപ്പിക്കണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനാ വലയത്തിൽ സംബന്ധിച്ചതും സംബന്ധിപ്പാൻ ആഗ്രഹിച്ചതുമായ എല്ലാവരെയും ഉൾപ്പെടുത്തുന്നതോടൊപ്പം പ്രത്യേകം നിർദ്ദേശിക്കപ്പെട്ട രോഗികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, അങ്ങ് സ്പർശിക്കുവാൻ ആഗ്രഹിച്ചവരും അങ്ങയുടെ സ്പർശനം ലഭിക്കാൻ ഇഷ്ടപ്പെട്ടവരും മറ്റുള്ളവരുടെ പ്രത്യേകമായ താല്പര്യത്താൽ കർത്താവിന്റെ സാന്നിധ്യം രോഗിക്ക് സൗഖ്യം ലഭിക്കുമെന്നുള്ള പൂർണ്ണമായ ചിന്തയാൽ ധരിക്കപ്പെട്ടവരും ഒരു കാര്യം ദൈവസന്നിധിയിൽ സമർപ്പിച്ചിരുന്നു. കർത്താവിന്റെ ദർശനവും സ്പർശനവും കർത്താവിന്റെ ചൈതന്യവും രോഗിക്ക് ആശ്വാസം നൽകുന്നതാകും. അപ്രകാരം ഈ പ്രാർത്ഥനയിലൂടെ വ്യാപരിച്ചതായ ദൈവകൃപ മുഖാന്തരം ദൈവ സാന്നിധ്യം കൊണ്ട് രോഗികൾക്ക് സൗഖ്യം കൊടുക്കണമേ, അവർക്ക് ആശ്വാസം കൊടുക്കണമേ. അവർ കഴിക്കുന്ന ഔഷധങ്ങളിലൊക്കെ കർത്താവിന്റെ മർമ്മങ്ങളും രഹസ്യങ്ങളും നിശ്ചയമായും ഇരിക്കണമേ എന്നും മുട്ടിപ്പായ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വഴി നടത്തിയ പൂർവികർ, ഞങ്ങൾക്കു വേണ്ടി ആധ്യാത്മികത പകർന്നു തന്നവർ, ഞങ്ങൾക്ക് അക്ഷരത്തിന്റെ വെളിച്ചവും പ്രകാശത്തിന്റെ ദീപവും പകർന്നു തന്നവർ, ഞങ്ങൾക്കു വേണ്ടി ചെറുതും വലുതുമായി അഹോരാത്രം കഷ്ടപ്പെട്ട മാതാപിതാക്കൾ, ഞങ്ങളോടൊപ്പം പിറന്നതായ സഹോദരങ്ങൾ, ഞങ്ങൾക്കു വേണ്ടി അധ്വാനിക്കുന്നവർ, ഞങ്ങളെ കരുതുന്നവർ, ഞങ്ങളെ സ്നേഹിച്ചവർ, അവരോടുള്ള കടപ്പാട് വിസ്മരിക്കാതെ ഞങ്ങൾക്കും അതിന് ഇരട്ടി പൂർണ്ണതയിൽ ജീവിപ്പാൻ തക്കവണ്ണം ദൈവം സാക്ഷി നൽകണമേ. ഞങ്ങൾക്ക് ഇന്ന് ലഭിക്കപ്പെട്ട ഈ ദിവസം ദൈവം നൽകിയ അനുഗ്രഹവും ദാനമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ ദൈവം പ്രത്യേകം കരുതണമേ. കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് അധ്യയന വർഷത്തിന്റെ തുടക്കം പുതിയ ആധ്യാത്മിക ചിന്തകൾ അവരെ ഭരിക്കുകയും ക്യാമ്പസുകളിൽ ആയിരിക്കുമ്പോൾ ദൈവം തമ്പുരാന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് നല്ല കൂട്ടുകാരോടൊപ്പം നല്ല ഗുരുക്കന്മാരോടൊപ്പം നല്ല അറിവുകൾ സമ്പാദിക്കുന്ന കുഞ്ഞുങ്ങളായി ജ്ഞാനമുള്ള ദീപങ്ങളായി അവർ വളരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ കർത്താവേ, ഇന്ന് ഞങ്ങൾക്കു വേണ്ടി വചനം സംസാരിച്ച അങ്ങയുടെ അഭിഷിക്തനെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അനേകർക്ക് മാർഗനിർദ്ദേശവും അനേകർക്ക് ദൈവചൈതന്യവും അനേകർക്ക് ദിശാബോധവും നൽകുവാൻ കർത്താവ് ഉപയോഗിക്കണമേ, ഉണർത്തണമേ. വിശുദ്ധ ബലിയിൽ ഓർക്കുന്നത് പോലെ അതാത് കാലഘട്ടങ്ങളിൽ നന്മയും അനുഗ്രഹങ്ങളും പകർന്നു നൽകുന്ന ദൈവദാസന്മാരെ, ദൈവമക്കളെ, അഭിഷിക്തന്മാരെ ഉയർത്തണമേ എന്നുള്ള മധ്യസ്ഥ പ്രാർത്ഥന പോലെ ആ പ്രാർത്ഥന ഈ അനുഗ്രഹിക്കപ്പെട്ട അഭിഷിക്തനും ഞങ്ങളോടൊപ്പമായിരിക്കുന്ന സഹോദര അഭിഷിക്തന്മാർക്കും ദൈവകൃപയാലത് സാധ്യമാക്കണമേ. തുടർന്നും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ ദൈവം തുമ്പരാന്റെ സാന്നിധ്യം ഉണ്ടാകണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഹ്രസ്വമാണെങ്കിലും അത് ആശയത്തിന്റെ കുറവുകളോ സമ്പുഷ്ടിയോ അല്ല, ദൈവത്തോടുള്ള ബന്ധമാണെന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ടുകൊണ്ട് ദൈവം തമ്പുരാന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ആശീർവദിക്കണമേ. നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും ഇടവിടാതെ കരയേറ്റുവാനായിട്ട് തന്നെ.
ആമേൻ. ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന റൂഹായുടെ സുമന്ധവും ആവാസവും ദൈവമേ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വന്നത് സംബന്ധിച്ചിരിക്കുന്ന നിന്റെ മക്കളെല്ലാവരോട് പ്രത്യേകമായിട്ട് ഞങ്ങൾ പേരോർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ രോഗികളോടും, ഭവനങ്ങളിലും ആശുപത്രിയിലുമായി സൗഖ്യത്തിനായി കഴിയുന്ന എല്ലാ രോഗികളോടും അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും ഉണ്ടായിരിക്കും ആരാധനമേ.
ആമേൻ. ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ സജീവമായ നേതൃത്വം നൽകി ഇന്ന് വേണ്ട എല്ലാ കൈത്താലങ്ങളും നൽകുന്നു ഇതിന് തിരുമനസ്സിനുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ചുരുങ്ങിയ നിമിഷം കൊണ്ട് വളരെ ആഴമായ ഒരു ചിന്ത പകർന്നത് നമ്മളെ ധന്യമാക്കിയ മന്യ സക്രിയാനയനുള്ള നന്ദി പ്രത്യേകമായിട്ട് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. അരമനയിൽ വന്നിരിക്കുന്ന എല്ലാ ആരാധ്യ വൈദ്യ ശ്രേഷ്ഠയുമുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് അരമനയിലെ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും വീണ്ടും ദൈവകരങ്ങൾ ഓർക്കുകയും അതോടൊപ്പം നമ്മൾ പ്രാർത്ഥനയിൽ ഓർത്ത് പേര് പ്രാർത്ഥിച്ച എല്ലാവരെയും വീണ്ടും പ്രാർത്ഥനയ്ക്കായിട്ട് സമർപ്പിക്കുകയും എല്ലാവരും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന രാജൻ, അതോടൊപ്പം തന്നെ ഇതിന് വേണ്ട ക്രമീകരണങ്ങളൊക്കെ നൽകുന്ന മനോജ്, എല്ലാവരെയും വീണ്ടും ദൈവത്തിൽ ഓർക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം എന്ന് പറഞ്ഞ പാർട്ടി അനുഗ്രഹിക്കട്ടെ.